ബ്രിഗേഡിയർ ജെറഹാറിന്റെ വീരകൃത്യങ്ങൾ. ബ്രിഗേഡിയർ എങ്ങനെയാണ് ഇരുണ്ട കൊട്ടാരത്തിലേക്ക് വന്നത്? എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്നോട് അല്പം ബഹുമാനത്തോടെ പെരുമാറുന്നത് വളരെ നല്ലതാണ്, കാരണം എന്നെ ബഹുമാനിക്കുന്നതിലൂടെ നിങ്ങൾ ഫ്രാൻസിനെയും നിങ്ങളെയും ബഹുമാനിക്കുന്നു. ഓംലെറ്റ് കഴിക്കുന്നതോ ഗ്ലാസ് ഊറ്റുന്നതോ നിങ്ങൾ കാണുന്നത് ഒരു വൃദ്ധ സ്വവർഗാനുരാഗിയായ മീശക്കാരനായ ഉദ്യോഗസ്ഥനെ മാത്രമല്ല, മറിച്ച് അത് ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ്. എന്നിൽ നിങ്ങൾ ആ അത്ഭുതകരമായ മനുഷ്യരിൽ അവസാനത്തെ ഒരാളെ കാണുന്നു. ആൺകുട്ടികളായിരിക്കുമ്പോൾ വെറ്ററന്മാരായിരുന്ന ഒരു റേസറിനു മുമ്പ് വാൾ ഉപയോഗിക്കാൻ പഠിച്ച, നൂറ് യുദ്ധങ്ങളിൽ ശത്രുവിനെ അവരുടെ നാപ്സാക്കുകളുടെ നിറം കാണാൻ ഒരിക്കൽ പോലും അനുവദിച്ചിട്ടില്ലാത്ത പുരുഷന്മാർ. 20 വർഷമായി ഞങ്ങൾ യൂറോപ്പിനെ എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവർ പാഠം പഠിച്ചപ്പോഴും തെർമോമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബയണറ്റ് ഒരിക്കലും ഗ്രാൻഡ് ആർമിയെ തകർക്കാൻ കഴിഞ്ഞില്ല. ബെർലിൻ, നേപ്പിൾസ്, വിയന്ന, മാഡ്രിഡ്, ലിസ്ബൺ, മോസ്കോ. ഞങ്ങൾ ഞങ്ങളുടെ കുതിരകളെ അവയിലെല്ലാം നിർത്തി. അതെ, എന്റെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ കുട്ടികളെ പൂക്കളുമായി എന്റെ അടുത്തേക്ക് അയക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ വീണ്ടും പറയുന്നു. കാരണം ഈ കാതുകൾ ഫ്രാൻസിന്റെ കാഹളനാദങ്ങൾ കേട്ടിട്ടുണ്ട്, ഈ കണ്ണുകൾ അവരുടെ പതാകകൾ കണ്ടിട്ടുണ്ട്. അവ ഇനി ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത രാജ്യങ്ങളിൽ. ഇപ്പോൾ പോലും ഞാൻ എന്റെ ചാരുകസേരയിൽ ഉറങ്ങുമ്പോൾ ആ മഹാനായ യോദ്ധാക്കൾ എന്റെ മുന്നിലേക്ക് ഒഴുകുന്നത് എനിക്ക് കാണാൻ കഴിയും. പച്ച ജാക്കറ്റ് ധരിച്ച ഷാസർ, ഭീമൻ ക്വിറേസിയർ, പോണിയോവ്സ്കിയുടെ ലാൻസറുകൾ, വെളുത്ത ആവരണമുള്ള ഡ്രയോണുകൾ, കുതിര ഗ്രനേഡറുകളുടെ തലയാട്ടുന്ന കരടിത്തൊലികൾ, തുടർന്ന് ഡ്രമ്മുകളുടെ കട്ടിയുള്ള താഴ്ന്ന കിരുകിരുപ്പ്, പൊടിയുടെയും പുകയുടെയും റീത്തുകൾക്കിടയിലൂടെ വരുന്നു. ഉയർന്ന ബോണറ്റുകളുടെ നിര, തവിട്ടുമുഖങ്ങളുടെ നിര, ഉരുക്കിന്റെ ചരിഞ്ഞ വരകൾക്കിടയിൽ നീണ്ട ചുവന്ന തൂവലുകളുടെ ആടലും എറിയലും ഞാൻ കാണുന്നു. ചുവന്ന തലയുമായി നെയ്യും ബുൾഡോഗ് താടിയെല്ലുമായി ലെഫറുകയും ഗ്യാസ് സ്വാഗറുമായി ലാനും അവിടെ സവാരി ചെയ്യുന്നു. പിന്നെ പിച്ചളയുടെ തിളക്കത്തിനും തിളങ്ങുന്ന തൂവലുകൾക്കുമിടയിൽ ഞാൻ അവനെ ഒരു നോക്ക് കാണുന്നു. വിളറിയ പുഞ്ചിരിയും വൃത്താകൃതിയിലുള്ള തോളുകളും വിദൂര കണ്ണുകളുമുള്ള മനുഷ്യൻ. എന്റെ ഉറക്കം അവസാനിക്കുന്നു സുഹൃത്തുക്കളെ, കാരണം ഒരു പൊട്ടിച്ചിരിയോടെയും വിഡിത്തമായ കൈനീട്ടിയും ഞാൻ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നു. അങ്ങനെ മാടം പിറ്റോ നിഴലുകൾക്കിടയിൽ ജീവിക്കുന്ന ആ വൃദ്ധനെ നോക്കി വീണ്ടും പുഞ്ചിരിക്കുന്നു. യുദ്ധങ്ങൾ അവസാനിച്ചപ്പോൾ ഞാനൊരു പൂർണ്ണ ബ്രിഗേഡ് മേധാവിയായിരുന്നു. ഉടൻ തന്നെ ഡിവിഷൻ ജനറലാകുമെന്ന എല്ലാ പ്രതീക്ഷയും എനിക്കുണ്ടായിരുന്നുവെങ്കിലും ഒരു സൈനികന്റെ ജീവിതത്തിലെ മഹത്വങ്ങളെയും പരീക്ഷണങ്ങളെയും കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും എന്റെ മുൻകാലങ്ങളിലേക്ക് തിരിയുന്നു. കാരണം ഒരു ഓഫീസറുടെ കീഴിൽ ഇത്രയധികം ആളുകളും കുതിരകളും ഉള്ളപ്പോൾ അവന്റെ മനസ്സ് മുഴുവൻ റിക്രൂട്ട്മെന്റുകളും റീമൗണ്ടുകളും ഫോർഡറും ഫാരിയറുകളും ക്വാർട്ടേഴ്സുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അതിനാൽ അവൻ ശത്രുവിന്റെ മുന്നിലില്ലാതിരിക്കുമ്പോൾ പോലും ജീവിതം അദ്ദേഹത്തിന് വളരെ ഗൗരവമുള്ള കാര്യമാണ്. എന്നാൽ അവൻ ഒരു ഇടതു വാടകക്കാരനോ ക്യാപ്റ്റനോ മാത്രമായിരിക്കുമ്പോൾ അവന്റെ തോളിൽ എപ്പിലെറ്റുകളേക്കാൾ ഭാരമുള്ള മറ്റൊന്നില്ല. അങ്ങനെ അയാൾക്ക് തന്റെ കുതികാൽ മുറുക്കാനും ഡോൾമാൻ വീശാനും ഗ്ലാസ് ഊറ്റാനും തന്റെ പെൺകുട്ടിയെ ചുംബിക്കാനും ധീരമായ ജീവിതം ആസ്വദിക്കാൻ മാത്രമേ കഴിയൂ. അയാൾക്ക് സാഹസികതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണിത്. പലപ്പോഴും ആ സമയത്തേക്കാണ് ഞാൻ നിങ്ങൾക്കായി കരുതിവച്ചിരിക്കുന്ന കഥകൾ എഴുതുന്നത്. അതിനാൽ ഇന്ന് രാത്രി ഞാൻ ഇരുണ്ട കൊട്ടാരത്തിലേക്കുള്ള എന്റെ സന്ദർശനത്തെക്കുറിച്ചും കീഴ് ഇടതു വാടകക്കാരനായ ഡ്യൂറാക്കിന്റെ വിചിത്രമായ ദൗത്യത്തെക്കുറിച്ചും ഒരിക്കൽ ജീൻ കാരബൻ എന്നും പിന്നീട് ബാരൻ സ്ട്രോബിൻഡൽ എന്നും അറിയപ്പെട്ടിരുന്ന മനുഷ്യന്റെ ഭയാനകമായ കാര്യത്തെക്കുറിച്ചും നിങ്ങളോട് പറയും. 1807 ഫെബ്രുവരിയിൽ ഡാൻസിഗ് പിടിച്ചെടുത്തതിന് തൊട്ടുപിന്നാലെ മേജർ ലെജാൻഡ്രയെയും എന്നെയും പ്രഷ്യയിൽ നിന്ന് കിഴക്കൻ പോളണ്ടിലേക്ക് 400 റീമൗണ്ടുകൾ കൊണ്ടുവരാൻ നിയോഗിച്ചുവെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കഠിനമായ കാലാവസ്ഥയും പ്രത്യേകിച്ച് അലോയിലെ വലിയ യുദ്ധവും നിരവധി കുതിരകളെ കൊന്നൊടുക്കി. ഞങ്ങളുടെ മനോഹരമായ 10th ഹസാർ സൈന്യം ലൈറ്റ് ഇൻഫൻട്രിയുടെ ഒരു ബറ്റാലിയനായി മാറുന്നതിന്റെ അപകടമുണ്ടായിരുന്നു. അതിനാൽ മേജറും ഞാനും മുന്നിൽ ഞങ്ങളെ സ്വാഗതം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. എന്നിരുന്നാലും ഞങ്ങൾ വളരെ വേഗത്തിൽ മുന്നേറിയില്ല, കാരണം മഞ്ഞ ആഴമുള്ളതും റോഡുകൾ വെറുപ്പുളവാക്കുന്നതുമായിരുന്നു. ഞങ്ങളെ സഹായിക്കാൻ 20 പേർ മടങ്ങിവരുന്ന വികലാംഗർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടാതെ ദിവസേന തീറ്റ മാറ്റേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ഒട്ടും തന്നെയില്ലാതെ കുതിരകളെ ഒരു നടത്തത്തേക്കാൾ വേഗത്തിൽ നീക്കുക അസാധ്യമാണ്. കഥാപുസ്തകങ്ങളിൽ കുതിരപ്പടയുടെ ചുഴലിക്കാറ്റുകൾ ഏറ്റവും ഭ്രാന്തമായ വേഗതയിൽ കടന്നുപോയിരുന്നുവെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ ഭാഗത്തുനിന്ന് 12 പ്രചാരണങ്ങൾക്ക് ശേഷം എന്റെ ബ്രിഗേഡിന് എപ്പോഴും ശത്രുക്കളുടെ സാന്നിധ്യത്തിൽ മാർച്ച് ചെയ്യാനും സഞ്ചരിക്കാനും കഴിയുമെന്ന് അറിയുന്നതിൽ ഞാൻ വളരെ സംതൃപ്തനായിരിക്കണം. ഹസാറുകളെയും ഷാസറിനെയും കുറിച്ച് ഞാനിത് പറയുന്നത് നിങ്ങളെ അടയാളപ്പെടുത്തുന്നു. അതിനാൽ ക്വേറിയർ അല്ലെങ്കിൽ ഡ്രയോണുകളുടെ കാര്യത്തിൽ ഇത് വളരെ കൂടുതലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുതിരകളോട് ഇഷ്ടമാണ്. എല്ലാ പ്രായത്തിലും ആകൃതിയിലും സ്വഭാവത്തിലുമുള്ള 400 എണ്ണം എന്റെ സ്വന്തം കൈകളിലുണ്ടെന്നത് എനിക്ക് വളരെ സന്തോഷകരമായിരുന്നു. അവരിൽ ഭൂരിഭാഗവും പോമറേനിയയിൽ നിന്നുള്ളവരായിരുന്നു. ചിലർ നോർമണ്ടിയിൽ നിന്നുള്ളവരും ചിലർ അൽസാസിൽ നിന്നുള്ളവരുമായിരുന്നു. ആ പ്രവിശ്യകളിലെ ആളുകളെപ്പോലെ സ്വഭാവത്തിലും അവർ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് ശ്രദ്ധിച്ചത് ഞങ്ങളെ രസിപ്പിച്ചു. കുതിരയുടെ നിറം നോക്കി അതിന്റെ സ്വഭാവം പറയാൻ കഴിയുമെന്ന് ഞാൻ പലപ്പോഴും തെളിയിച്ചതും ഞങ്ങൾ നിരീക്ഷിച്ചു. ഫാൻസികളും ഞരമ്പുകളും നിറഞ്ഞ കോക്കറ്റിഷ് ലൈറ്റ് ബേയിൽ നിന്ന് ഹാർഡി ചെസ്റ്റ്നട്ടിലേക്കും ഡോസൈലിൽ നിന്ന് റണ്ണിൽ നിന്ന് പന്നിത്തലയുള്ള തുരുമ്പിച്ച കറുത്ത നിറത്തിലേക്കും. ഇതിനെല്ലാം എന്റെ കഥയുമായി ഒരു ബന്ധവുമില്ല. പക്ഷേ ഒരു കുതിരപ്പട ഉദ്യോഗസ്ഥൻ തുടക്കത്തിൽ തന്നെ 400 കുതിരകൾ കാത്തിരിക്കുന്നത് കാണുമ്പോൾ എങ്ങനെ വാൽ പിടിച്ചു നടക്കും? എനിക്ക് താൽപ്പര്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് എന്റെ ശീലമാണ്. അതിനാൽ എനിക്ക് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മരിയൻ വർഡയ്ക്ക് എതിർവശത്തുള്ള വിസ്റ്റുല കടന്ന് റെസൻബർഗിൽ എത്തിയപ്പോൾ മേജർ ലെജാൻഡ്ര കയ്യിൽ ഒരു തുറന്ന പേപ്പറുമായി പോസ്റ്റ് ഹൌസിലെ എന്റെ മുറിയിലേക്ക് വന്നു. നീ എന്നെ ഉപേക്ഷിക്കണം, മുഖത്ത് നിരാശയോടെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നത് എനിക്ക് വലിയ ദുഃഖമൊന്നുമല്ലായിരുന്നു, കാരണം അങ്ങനെയൊരു സപ്ലൈനെ ലഭിക്കാൻ അദ്ദേഹം യോഗ്യനല്ലായിരുന്നു. എന്നിരുന്നാലും ഞാൻ നിശബ്ദമായി സല്യൂട്ട് ചെയ്തു. അത് ജനറൽ ലാലിന്റെ ഉത്തരവാണ്, അദ്ദേഹം തുടർന്നു. നിങ്ങൾ ഉടൻ തന്നെ റോസലിലേക്ക് പോയി റെജിമെന്റിന്റെ ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യണം. മറ്റൊരു സന്ദേശവും എന്നെ സന്തോഷിപ്പിക്കില്ല. എന്റെ മേലുദ്യോഗസ്ഥർ ഇതിനകം തന്നെ എന്നെ നന്നായി ചിന്തിച്ചിരുന്നു. അതിനാൽ പെട്ടെന്നുള്ള ഈ ഉത്തരവ് റെജിമെന്റ് വീണ്ടും സേവനം കാണാൻ പോകുകയാണെന്നും ഞാനില്ലാതെ എന്റെ സ്ക്വാഡ്രൻ എത്രത്തോളം അപൂർണമാകുമെന്നും ലാൽ മനസ്സിലാക്കിയെന്നും എനിക്ക് വ്യക്തമായി. അത് ഒരു അസൗകര്യകരമായ നിമിഷത്തിലായിരുന്നു എന്നത് ശരിയാണ്. കാരണം പോസ്റ്റ് ഹൌസിന്റെ സൂക്ഷിപ്പുകാരന് ഒരു മകളുണ്ടായിരുന്നു, ആനക്കൊമ്പ് തൊലിയുള്ള കറുത്ത മുടിയുള്ള പോളിഷ് പെൺകുട്ടികളിൽ ഒരാൾ. അവരുമായി കൂടുതൽ സംസാരിക്കാൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നിരുന്നാലും കളിക്കാരന്റെ വിരലുകൾ സ്ക്വയറിൽ നിന്ന് അവനെ മാറ്റുമ്പോൾ വാദിക്കുന്നത് അശ്ലീലത്തിന് വേണ്ടിയല്ല. അങ്ങനെ ഞാൻ താഴേക്ക് പോയി എന്റെ വലിയ കറുത്ത ചാർജറായ റാഡിപ്ലാൻ ധരിച്ച് എന്റെ ഏകാന്തയാത്രയിലേക്ക് തൽക്ഷണം പുറപ്പെട്ടു. എന്റെ വാക്ക് ആ പാവപ്പെട്ട പോളണ്ടുകാർക്കും ജൂതന്മാർക്കും ഇതൊരു വിരുന്നായിരുന്നു. അവരുടെ വാതിലുകൾക്ക് മുന്നിൽ അത്തരമൊരു ചിത്രം കാണാൻ അവരുടെ മങ്ങിയ ജീവിതത്തെ പ്രകാശിപ്പിക്കാൻ വളരെ കുറച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മഞ്ഞുമൂടിയ പ്രഭാത വായു റാഡിപ്ലാന്റെ വലിയ കറുത്ത കൈകാലുകളെയും അവന്റെ പുറകിലെയും വശങ്ങളിലെയും മനോഹരമായ വളവുകളും ഓരോ ഗാംബാർഡിലും തിളങ്ങുകയും തിളങ്ങുകയും ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു റോഡിലെ കുളമ്പുകളുടെ കിലുക്കവും ഒരു തടിച്ച തലയുടെ ഓരോ ടോസിലും വരുന്ന വധുവിന്റെ ചങ്ങലകളുടെ ജിങ്കിളും ഇപ്പോഴും എന്റെ സിരകളിലൂടെ നൃത്തം ചെയ്യുമെന്ന് പറഞ്ഞു എന്റെ രക്തം. എന്റെ 5-ാം വയസ്സിലും 20-ാം വയസ്സിലും ഞാൻ എങ്ങനെ എന്നെത്തന്നെ വഹിച്ചുവെന്ന് നിങ്ങൾ അപ്പോൾ ചിന്തിച്ചേക്കാം. ഹസാറുകളുടെ 10 റെജിമെന്റുകളിലെ തിരഞ്ഞെടുത്ത കുതിരക്കാരനും ഷൂറസ്റ്റ് ബ്ലേഡുമായ എത്തിയൻ ഗെരാഹർ എന്ന ഞാൻ. 10-ാം വയസ്സിൽ നീലയായിരുന്നു ഞങ്ങളുടെ നിറം. ഒരു ആകാശനീല ഡോൾമാനും ചുവപ്പ് നിറമുള്ള ഒരു മുൻവശത്തുള്ള പോലീസും. സൈന്യത്തിൽ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഒരു മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾക്കും പുരുഷന്മാരിലേക്കും ഓടിക്കാൻ കഴിയുമെന്ന്. ആ രാവിലെ സമീപകാല ബർക്ക് ജനാലകളിൽ തിളക്കമുള്ള കണ്ണുകളുണ്ടായിരുന്നു. അത് എന്നോട് താമസിക്കാൻ അപേക്ഷിക്കുന്നതായി തോന്നി. പക്ഷേ ഒരു സൈനികന് തന്റെ കൈ ചുംബിക്കുകയും വധുവിനെ കുലുക്കുകയും ചെയ്യുമ്പോൾ അയാൾക്ക് എന്തു ചെയ്യാൻ കഴിയും? യാത്രയിലാണോ? യൂറോപ്പിലെ ഏറ്റവും ദരിദ്രവും വൃത്തികെട്ടതുമായ രാജ്യത്തിലൂടെ സഞ്ചരിക്കാൻ ഒരു ഇരുണ്ട സീസണായിരുന്നു അത്. പക്ഷേ മുകളിൽ മേഘങ്ങളില്ലാത്ത ആകാശവും വലിയ മഞ്ഞുപാളികളിൽ തിളങ്ങുന്ന ഒരു തണുത്ത സൂര്യനും ഉണ്ടായിരുന്നു. എന്റെ ശ്വാസം മഞ്ഞുമൂടിയ വായുവിലേക്ക് ആഞ്ഞടിച്ചു. റാട്ടബൻ അവന്റെ മൂക്കിൽ നിന്ന് 2 തൂവലുകൾ നീരാവി പുറപ്പെടുവിച്ചു. അതേസമയം അവന്റെ കക്ഷത്തിന്റെ വശങ്ങളിൽ നിന്ന് ഐസിക്കിളുകൾ തൂങ്ങി. അവന്റെ കൈകാലുകൾ ചൂടാക്കാൻ ഞാൻ അവനെ ഓടിച്ചു. എന്റെ ഭാഗത്ത് തണുപ്പിന് കൂടുതൽ ചൂട് നൽകാൻ എനിക്ക് ചിന്തിക്കാൻ വളരെയധികം കാര്യങ്ങളുണ്ടായിരുന്നു. വടക്കും തെക്കും വിശാലമായ വലിയ സമതലങ്ങൾ വ്യാപിച്ചു. ഇരുണ്ട രോമക്കൂട്ടങ്ങളും ലാർച്ച് ഇലകളുടെ നേരിയ പാടുകളും കൊണ്ട് നിറഞ്ഞിരുന്നു. കുറച്ചു കോട്ടേജുകൾ ഇവിടെയും അവിടെയും എത്തിനോക്കി. പക്ഷേ ഗ്രാൻഡ് ആർമി ആ വഴി കടന്നുപോയിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ഒരു രാജ്യത്തിന് അത് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? പോളണ്ടുകാർ ഞങ്ങളുടെ സുഹൃത്തുക്കളായിരുന്നു, അത് സത്യമായിരുന്നു. എന്നാൽ 100,000 ആളുകളിൽ ഗാർഡിന് മാത്രമേ വണ്ടികൾ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് കഴിയുന്നത്ര ജീവിക്കേണ്ടി വന്നു. അതിനാൽ കന്നുകാലികളുടെ അടയാളങ്ങൾ കാണാത്തത് എന്നെ അത്ഭുതപ്പെടുത്തിയില്ല. നിശബ്ദമായ വീടുകളിൽ നിന്ന് പുകയുന്നില്ല. വലിയ സൈന്യം കടന്നുപോയ രാജ്യത്തുടനീളം ഒരു ചക്രം അവശേഷിച്ചിരുന്നു. ചക്രവർത്തി തന്റെ ആളുകളെ നയിച്ചിടത്തെല്ലാം എലികൾ പോലും പട്ടിണി കിടന്നിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഉച്ചയോടെ ഞാൻ സാൽഫെൽട്ട് ഗ്രാമത്തിലെത്തി. എന്നാൽ ചക്രവർത്തി ശൈത്യകാലം ആഘോഷിക്കുകയായിരുന്ന ഓസ്റ്ററോഡയിലേക്കും ഏഴ് കാലാൾപ്പട ഡിവിഷനുകളുടെ പ്രധാന ക്യാമ്പിലേക്കുമുള്ള നേരിട്ടുള്ള വഴിയിൽ ഞാൻ എത്തിയപ്പോൾ ഹൈവേ വണ്ടികളും വണ്ടികളും കൊണ്ടു നിറഞ്ഞിരുന്നു. പീരങ്കി ക്വിസണം വാഗണുകളും കൊറിയറുകളും റിക്രൂട്ട്മെന്റുകളുടെയും സ്ട്രഗ്ലർമാരുടെയും നിരന്തരം കട്ടിയാകുന്ന പ്രവാഹവും കാരണം എന്റെ സഖാക്കളോടൊപ്പം ചേരാൻ വളരെ സമയമെടുക്കുമെന്ന് എനിക്ക് തോന്നി. എന്നിരുന്നാലും സമതലങ്ങൾ അഞ്ചടി താഴ്ചയിൽ മഞ്ഞുമൂടിയതായിരുന്നു. അതിനാൽ ഞങ്ങളുടെ വഴിക്ക് ആസൂത്രണം ചെയ്യുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു. അതിനാൽ സന്തോഷത്തോടെയാണ് മറ്റൊന്നിൽ നിന്ന് ശാഖകളായി വടക്കോട്ട് ഒരു ഫർവുഡിലൂടെ നീങ്ങുന്ന രണ്ടാമത്തെ റോഡ് ഞാൻ കണ്ടെത്തിയത്. കവലയിൽ ഒരു ചെറിയ ഓബ് ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ഹസ്ലോങ്ങിന്റെ ഒരു പട്രോളിംഗ്, പിന്നീട് ഞാൻ കേണലായിരുന്ന റെജിമെന്റ് തന്നെ അവരുടെ കുതിരകളെ കയറ്റിക്കൊണ്ടിരുന്നു. വാതിൽക്കൽ പടികളിൽ അവരുടെ ഓഫീസർ, അല്പം വിളറിയ ഒരു ചെറുപ്പക്കാരൻ, ഒരു സെമിനാരിയിൽ നിന്നുള്ള ഒരു യുവ പുരോഹിതനെപ്പോലെയാണ് അയാൾക്ക് തോന്നിയത്. ഒരു പിശാചിന്റെ നേതാവ് തന്റെ മുമ്പിൽ തെമ്മാടികളെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ. ഗുഡ് ആഫ്റ്റർനൂൺ സർ, ഞാൻ എന്റെ കുതിരയെ വലിച്ചുകൊണ്ടുപോയത് കണ്ട് അയാൾ പറഞ്ഞു. ഗുഡ് ആഫ്റ്റർനൂൺ, ഞാൻ ഉത്തരം നൽകി. ഞാൻ പത്താം ക്ലാസ് ലെഫ്റ്റനന്റ് എറ്റിയൻജറാണ്. അദ്ദേഹം എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖത്തുനിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞു. ആറ് ഫെൻസിംഗ് മാസ്റ്റേഴ്സുമായുള്ള എന്റെ ദ്വന്ദ്വയുദ്ധത്തിനു ശേഷം എല്ലാവരും എന്നെക്കുറിച്ച് കേട്ടിരുന്നു. എന്നിരുന്നാലും എന്റെ പെരുമാറ്റം അദ്ദേഹത്തിന് എന്നോടൊപ്പം സമാധാനം നൽകാൻ സഹായിച്ചു. ഡബിൾ ക്വോട്ട്: ഞാൻ മൂന്നാമന്റെ ഉപദേഷ്ടാവായ ഡ്യൂറാക്കാണ്, അദ്ദേഹം പറഞ്ഞു. ഏകദേശം ചേർന്നു, കഴിഞ്ഞ ആഴ്ച ഞാൻ ചോദിച്ചു. അവന്റെ വെളുത്ത മുഖഭാവത്തിൽ നിന്നും അവൻ തന്റെ ആളുകളെ കുതിരപ്പുറത്ത് ഇരിക്കാൻ അനുവദിച്ച രീതിയിൽ നിന്നും ഞാൻ അങ്ങനെ ചിന്തിച്ചു. എന്നിരുന്നാലും ഒരു സ്കൂൾ കുട്ടിക്ക് വെറ്ററൻ സൈനികർക്ക് ആജ്ഞകൾ നൽകേണ്ടിവരുമ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ സ്വയം പഠിച്ചിട്ട് അധിക നാളായില്ല. വർഷങ്ങളോളം യുദ്ധങ്ങൾ കണ്ട പുരുഷന്മാരോട് പെട്ടെന്ന് ആജ്ഞകൾ നൽകേണ്ടിവരുമ്പോൾ അത് എന്നെ നാണിപ്പിച്ചു. ഞാൻ ഓർക്കുന്നു, നിങ്ങളുടെ അനുമതിയോടെ ഇപ്പോൾ നമ്മൾ നിരയിലേക്ക് പോകാം, അല്ലെങ്കിൽ അത് നല്ലതാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നമ്മൾ മുന്നോട്ടു പോകാം എന്ന് പറയുന്നത് എനിക്ക് കൂടുതൽ സ്വാഭാവികമായിരുന്നു. അതിനാൽ അവന്റെ ആളുകൾ നിയന്ത്രണാതീതമാണെന്ന് ഞാൻ കണ്ടപ്പോൾ ആ കുട്ടിയുടെ കാര്യം അത്ര നല്ലതല്ലെന്ന് ഞാൻ കരുതിയില്ല. പക്ഷേ ഞാൻ അവരെ ഒരു നോട്ടം നൽകി, അത് അവരുടെ സാഡിലുകളിൽ അവരെ മുറുക്കി. ഞാൻ ചോദിക്കട്ടെ, മിസ് നിങ്ങൾ ഈ വടക്കൻ റോഡിലൂടെയാണോ പോകുന്നത്? ഞാൻ ചോദിച്ചു. അരൻസ്ഡോർഫ് വരെ അതിൽ പട്രോളിംഗ് നടത്തുക എന്നതാണ് എന്റെ കൽപ്പന, അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അനുമതിയോടെ ഞാൻ നിങ്ങളോടൊപ്പം ഇത്രയും ദൂരം സവാരി ചെയ്യും, ഞാൻ പറഞ്ഞു. ദൈർഘ്യമേറിയ വഴി വേഗത്തിലാകുമെന്ന് വളരെ വ്യക്തമാണ്. അങ്ങനെയാണ്, കാരണം ഈ വഴി സൈന്യത്തിൽ നിന്ന് കോസാക്കുകൾക്കും കൊള്ളക്കാർക്കും വിട്ടുകൊടുത്ത ഒരു രാജ്യത്തേക്ക് നയിച്ചു. മറ്റേതുപോലെ തിരക്കേറിയതായിരുന്നു. ഡ്യൂറാക്കും ഞാനും മുന്നിൽ സവാരി ചെയ്തു, പിന്നിൽ ഞങ്ങളുടെ ആറ് സൈനികരും കരഞ്ഞു. സാലിയയിൽ അവർ പഠിപ്പിക്കുന്ന അസംബന്ധങ്ങൾ തലയിൽ നിറച്ചുകൊണ്ട് അവൻ ഈ ഡ്യൂറാക്കിൽ ഒരു നല്ല കുട്ടിയായിരുന്നു. കുതിരയുടെ തീറ്റ എങ്ങനെ കലർത്താം, അല്ലെങ്കിൽ കുതിരയുടെ കാലുകൾ എങ്ങനെ പരിപാലിക്കാം എന്നതിനേക്കാൾ അലക്സാണ്ടറിനെയും പോംബിയെയും കുറിച്ച് കൂടുതൽ അറിയാമായിരുന്നു. എന്നിരുന്നാലും ഞാൻ പറഞ്ഞതുപോലെ അവൻ ഒരു നല്ല കുട്ടിയായിരുന്നു. ക്യാമ്പിൽ നിന്ന് ഇതുവരെ കേടുപാടുകളൊന്നുമില്ല. അവൻ തന്റെ സഹോദരി മേരിയെക്കുറിച്ചും അമോണ്ടിലെ അമ്മയെക്കുറിച്ചും സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഇപ്പോൾ ഞങ്ങൾ ഹൗ ഗ്രാമത്തിലെത്തി. ഡ്യൂറാക്ക് പോസ്റ്റ് ഹൌസിലേക്ക് വണ്ടി കയറി യജമാനനെ കാണാൻ ആവശ്യപ്പെട്ടു. ഭാരൻ സ്ട്രോബെൻടാൽ എന്ന് സ്വയം വിളിക്കുന്നയാൾ ഈ ഭാഗങ്ങളിൽ താമസിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് പറയാമോ? ഡബിൾ ക്വോട്ട്: അദ്ദേഹം പറഞ്ഞു. പോസ്റ്റ് മാസ്റ്റർ തലയാട്ടി. ഞങ്ങൾ യാത്ര തുടർന്നു. ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല, പക്ഷേ അടുത്ത ഗ്രാമത്തിൽ എന്റെ സഖാവ് ആവർത്തിച്ചു. അതേ ചോദ്യത്തിന് അതേ ഫലം. ഈ ഭാരൻ സ്ട്രോബിന്റെ ആരാണെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇതാ ഒരു മനുഷ്യൻ പെട്ടെന്ന് ഒരു ബാലിശമായ മുഖത്ത് ചുവന്ന് തുടുത്തുകൊണ്ട് ഡ്യൂറോ പറഞ്ഞു, അദ്ദേഹത്തോട് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം പറയാനുണ്ട്. ശരി, ഇത് തൃപ്തികരമായിരുന്നില്ല, പക്ഷേ എന്റെ കൂട്ടുകാരന്റെ രീതിയിൽ കൂടുതൽ ചോദ്യം ചെയ്യുന്നത് അദ്ദേഹത്തിന് അരോചകമാകുമെന്ന് എനിക്ക് തോന്നി. അതിനാൽ ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. പക്ഷേ ഞങ്ങൾ കണ്ടുമുട്ടിയ എല്ലാ കർഷകരോടും സ്ട്രോബെൻഡൽ എന്ന ബാരണിനെക്കുറിച്ച് എന്തെങ്കിലും വാർത്ത നൽകാൻ കഴിയുമോ എന്ന് ഡ്യൂറാക്ക് ഇപ്പോഴും ചോദിക്കും. എന്റെ ഭാഗത്ത് ഒരു ലൈറ്റ് കുതിരപ്പട ഉദ്യോഗസ്ഥനെപ്പോലെ രാജ്യത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഒരു ആശയം രൂപപ്പെടുത്താനും അരുവികളുടെ ഗതി ശ്രദ്ധിക്കാനും കടവുകൾ ഉണ്ടായിരിക്കേണ്ട സ്ഥലങ്ങൾ അടയാളപ്പെടുത്താനും ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഓരോ ചുവടും ഞങ്ങൾ സഞ്ചരിക്കുന്ന പാർശ്വങ്ങളിലൂടെ ക്യാമ്പിൽ നിന്ന് കൂടുതൽ ദൂരം ഞങ്ങളെ കൊണ്ടുപോകുകയായിരുന്നു. തെക്കോട്ട് വളരെ ദൂരെ തണുത്തുറഞ്ഞ വായുവിൽ ചാരനിറത്തിലുള്ള പുകയുടെ കുറച്ച് തൂവലുകൾ ഞങ്ങളുടെ ചില ഔട്ട്പോസ്റ്റുകളുടെ സ്ഥാനം അടയാളപ്പെടുത്തി. എന്നിരുന്നാലും വടക്കോട്ട് ഞങ്ങൾക്കും റഷ്യൻ ശൈത്യകാല ക്വാർട്ടേഴ്സിനും ഇടയിൽ ഒന്നുമില്ലായിരുന്നു. അങ്ങേയറ്റത്തെ ചക്രവാളത്തിൽ രണ്ടു തവണ ഞാൻ ഉരുക്കിന്റെ തിളക്കം കണ്ടു. അത് എന്റെ കൂട്ടുകാരന് ചൂണ്ടിക്കാണിച്ചു. അത് എവിടെ നിന്നാണ് വന്നതെന്ന് ഞങ്ങൾക്ക് പറയാൻ വളരെ അകലെയായിരുന്നു. പക്ഷേ അത് കൊള്ളക്കാരുടെ കുന്തമുനകളിൽ നിന്നാണെന്ന് ഞങ്ങൾക്ക് സംശയമില്ലായിരുന്നു. ഒരു താഴ്ന്ന കുന്നിൻ മുകളിലൂടെ ഞങ്ങൾ സവാരി ചെയ്തപ്പോൾ സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. ഞങ്ങളുടെ വലതുവശത്ത് ഒരു ചെറിയ ഗ്രാമവും ഇടതുവശത്ത് പൈൻ മരങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു ഉയർന്ന കറുത്ത കോട്ടയും കണ്ടു. കർഷകൻ വണ്ടിയുമായി ഞങ്ങളെ സമീപിക്കുകയായിരുന്നു. ആട്ടിൻ തോൾ ജാക്കറ്റ് ധരിച്ച ഒരു പച്ചില വളർത്തൽ, മങ്ങിയ മുടിയുള്ള ഒരു മനുഷ്യൻ. ഡബിൾ കോട്ട്, ഇത് ഏത് ഗ്രാമമാണ്? ഡ്യൂറാക്ക് ചോദിച്ചു. അത് അരൻസ്ഡോർഫ് ആണ്, അവൻ തന്റെ ക്രൂരമായ ജർമ്മൻ ഭാഷയിൽ മറുപടി പറഞ്ഞു. പിന്നെ ഞാൻ ഇവിടെയാണ് രാത്രി തങ്ങാൻ പോകുന്നത്, എന്റെ യുവ കൂട്ടുകാരൻ പറഞ്ഞു. പിന്നെ കർഷകന്റെ നേരെ തിരിഞ്ഞ് തന്റെ നിത്യ ചോദ്യം ചോദിച്ചു. ഭാരൻ സ്ട്രോബെൻഡൽ എവിടെയാണ് താമസിക്കുന്നതെന്ന് നിങ്ങൾക്ക് എന്നോട് പറയാമോ? എന്തുകൊണ്ടാണ് ഇരുണ്ട കോട്ടയുടെ ഉടമ അവനാണെന്ന് കർഷകൻ പറഞ്ഞു. കുത്ത്. തന്റെ കളി തന്റെ മുന്നിൽ ഉയരുന്നത് കാണുന്ന കായിക താരത്തെപ്പോലെ ഡ്യൂറാക്ക് ഒരു നിലവിളി പുറപ്പെടുവിച്ചു. ആ കുട്ടി തലയിൽ നിന്ന് പോയതുപോലെ തോന്നി. അവന്റെ കണ്ണുകൾ തിളങ്ങുന്നു. അവന്റെ മുഖം മരണകരമായ വെളുത്തതാണ്. അവന്റെ വായിലെ അത്തരമൊരു ഇരുണ്ട മുദ്ര കർഷകനെ അവനിൽ നിന്ന് അകറ്റി നിർത്തി. വലിയ കറുത്ത ഗോപുരത്തിൽ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ട് അവൻ ഇപ്പോൾ തന്റെ തവിട്ട് കുതിരപ്പുറത്ത് മുന്നോട്ട് ചാരി നിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിയും. നിങ്ങൾ എന്തിനാണ് അതിനെ ഇരുണ്ട കോട്ട എന്ന് വിളിക്കുന്നത്? ഞാൻ ചോദിച്ചു. ശരി, അത് ഗ്രാമപ്രദേശങ്ങളിൽ വഹിക്കുന്ന പേരാണ്, കർഷകൻ പറഞ്ഞു. എല്ലാ കണക്കുകളും അനുസരിച്ച് അവിടെ ചില കറുത്ത പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ട്. പോളണ്ടിലെ ഏറ്റവും ദുഷ്ടനായ മനുഷ്യൻ ഈ 14 വർഷങ്ങൾക്കു മുമ്പ് അവിടെ താമസിക്കുന്നത് വെറുതെയല്ല. പോളിഷ് കുലീനനാണോ? ഞാൻ ചോദിച്ചു. അല്ല, പോളണ്ടിൽ ഞങ്ങൾ അത്തരം പുരുഷന്മാരെ വളർത്തുന്നില്ല, അദ്ദേഹം മറുപടി പറഞ്ഞു. ഒരു ഫ്രഞ്ചുകാരൻ, തുടർന്ന് ഡ്യൂറാക്ക് നിലവിളിച്ചു. ഫ്രാൻസിൽ നിന്നാണ് വന്നതെന്നും കുറുക്കനെപ്പോലെ ചുവന്ന മുടിയുള്ളവനാണെന്നും അവർ പറയുന്നു. അതെ അതെ, അത് എന്റെ ആളാണ്, എന്റെ കൂട്ടുകാരൻ ആവേശത്തിൽ വിറച്ചുകൊണ്ട് നിലവിളിച്ചു. എന്നെ ഇവിടെ എത്തിച്ചത് ദൈവനിർദ്ദേശത്തിന്റെ കൈകളാണ്. ഈ ലോകത്ത് നീതിയില്ലെന്ന് ആർക്കാണ് പറയാൻ കഴിയുക? സിയർഗർ, വരൂ. കാരണം ഈ സ്വകാര്യകാര്യം കൈകാര്യം ചെയ്യുന്നതിനു മുമ്പ് പുരുഷന്മാരെ സുരക്ഷിതമായി പരിപാലിക്കുന്നത് ഞാൻ കാണണം. അദ്ദേഹം കുതിരപ്പുറത്ത് കുതിച്ചു. 10 മിനിറ്റിനുശേഷം ഞങ്ങൾ അരൻസ്ഡോർഫിലെ സത്രത്തിന്റെ വാതിൽക്കലെത്തി. അവിടെ അദ്ദേഹത്തിന്റെ ആളുകൾ രാത്രിയിൽ അവരുടെ താമസസ്ഥലം കണ്ടെത്തണം. ശരി, ഇതെല്ലാം എന്റെ കാര്യമല്ല. അതിന്റെ അർത്ഥമെന്താണെന്ന് എനിക്ക് സങ്കൽപ്പിക്കാൻ കഴിഞ്ഞില്ല. റെല്ലെ ഇപ്പോഴും അകലെയായിരുന്നു. പക്ഷേ കുറച്ചു മണിക്കൂർ യാത്ര ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. റാഡിപ്ലാനും എനിക്കും അഭയം കണ്ടെത്താൻ കഴിയുന്ന ഏതെങ്കിലും വഴിയോര കളപ്പുരയിൽ എന്റെ അവസരം പ്രയോജനപ്പെടുത്താൻ. ഒരു കപ്പ് വീഞ്ഞു വലിച്ചെറിഞ്ഞ ശേഷം ഞാൻ എന്റെ കുതിരപ്പുറത്ത് കയറി. അപ്പോൾ യുവനായ ഡ്യൂറാക്ക് വാതിലിൽ നിന്ന് ഓടിവന്ന് എന്റെ കാൽമുട്ടിൽ കൈവച്ചു. മിയോ ജെറ, അയാൾ ശ്വാസം മുട്ടി. എന്നെ ഇങ്ങനെ ഉപേക്ഷിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എന്റെ നല്ല സർ, ഞാൻ പറഞ്ഞു. എന്താണ് കാര്യമെന്നും നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നും നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്ക് നന്നായി പറയാൻ കഴിയും. നിങ്ങൾക്ക് ഏറ്റവും വലിയവരിൽ ഒരാളാകാൻ കഴിയും, അയാൾ നിലവിളിച്ചു. തീർച്ചയായും മിസ് ഗെറ, നിങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളതിൽ നിന്ന് ഇന്ന് രാത്രി എന്റെ അരികിലുണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരേയൊരു വ്യക്തി നിങ്ങളാണ്. എന്റെ റെജിമെന്റിൽ ചേരാൻ ഞാൻ കുതിരപ്പുറത്ത് കയറുകയാണെന്ന് നിങ്ങൾ മറക്കുന്നു. ഇന്ന് രാത്രി നിങ്ങൾക്ക് അത് നേടാൻ കഴിയില്ല. നാളെ നിങ്ങളെ റോസലിലെത്തിക്കും. എന്നോടൊപ്പം താമസിച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് ഏറ്റവും വലിയ ദയ നൽകും. എന്റെ സ്വന്തം ബഹുമാനത്തെയും എന്റെ കുടുംബത്തിന്റെ ബഹുമാനത്തെയും ബാധിക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കും. എന്നിരുന്നാലും എന്തെങ്കിലും വ്യക്തിപരമായ അപകടം ഉൾപ്പെട്ടിരിക്കാമെന്ന് നിങ്ങളോട് സമ്മതിക്കാൻ ഞാൻ നിർബന്ധിതനാണ്. അത് അദ്ദേഹം പറയാൻ ഒരു തന്ത്രപരമായ കാര്യമായിരുന്നു. തീർച്ചയായും ഞാൻ രത്തപ്പന്റെ പിന്നിൽ നിന്ന് ചാടിവന്ന വരനോട് അവനെ തൊഴുത്തിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ഉത്തരവിട്ടു. സത്രത്തിലേക്ക് വരൂ, ഞാൻ പറഞ്ഞു. നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് കൃത്യമായി എന്നെ അറിയിക്കൂ. അയാൾ ഒരു സ്വീകരണമുറിയിലേക്ക് വഴിയൊരുക്കി. ഞങ്ങളെ ആരും തടസ്സപ്പെടുത്താതിരിക്കാൻ വാതിലടച്ചു. അവൻ നന്നായി വളർന്ന ഒരു ആൺകുട്ടിയായിരുന്നു. വിളക്കിന്റെ തിളക്കത്തിൽ അവന്റെ ആത്മാർത്ഥമായ മുഖത്ത് വെളിച്ചം തെളിയുകയും വെള്ളിചാരനിറത്തിലുള്ള യൂണിഫോമിൽ നിൽക്കുകയും ചെയ്തപ്പോൾ അവന്റെ പ്രായത്തിൽ ഞാൻ ചെയ്തതുപോലെ അവൻ സ്വയം പെരുമാറിയെന്ന് പറയാൻ പോലും പോകാതെ എന്റെ ഹൃദയം അവനോട് ഊഷ്മളമായി തോന്നി. എനിക്ക് അവനോട് സഹതാപം തോന്നാൻ പര്യാപ്തമായ സാമ്യമെങ്കിലും ഉണ്ടായിരുന്നു. നിങ്ങളുടെ സ്വാഭാവിക ജിജ്ഞാസ ഞാൻ ഇതിനകം തൃപ്തിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എനിക്ക് ഇതെല്ലാം കുറച്ചു വാക്കുകളിൽ വിശദീകരിക്കാൻ കഴിയും, അദ്ദേഹം പറഞ്ഞു. വിഷയം എനിക്ക് വളരെ വേദനാജനകമായതിനാൽ അത് സൂചിപ്പിക്കാൻ എനിക്ക് എന്നെത്തന്നെ ധൈര്യപ്പെടുത്താൻ കഴിയില്ല. എന്നിരുന്നാലും കാര്യം എങ്ങനെയാണെന്ന് കൃത്യമായി വിശദീകരിക്കാതെ എനിക്ക് നിങ്ങളുടെ സഹായം ചോദിക്കാൻ കഴിയില്ല. സെപ്റ്റംബറിലെ കൂട്ടക്കൊലകളിൽ ആളുകൾ കൊലപ്പെടുത്തിയ പ്രശസ്ത ബാങ്കർ ക്രിസ്റ്റോഫ് ഡ്യൂറാക്ക് ആയിരുന്നു എന്റെ പിതാവെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കറിയാവുന്നതുപോലെ ജനക്കൂട്ടം ജയിലുകൾ കൈവശപ്പെടുത്തി തിരഞ്ഞെടുത്തു അസന്തുഷ്ടരായ പ്രഭുക്കന്മാർക്ക് ശിക്ഷ വിധിച്ച മൂന്ന് ജഡ്ജിമാർ പിന്നീട് അവരെ തെരുവിലേക്ക് കൊണ്ടുപോയി കീറുമുറിച്ചു. എന്റെ അച്ഛൻ ജീവിതകാലം മുഴുവൻ ദരിദ്രർക്ക് ഒരു ഉപകാരിയായിരുന്നു. അവനുവേണ്ടി വാദിക്കാൻ ധാരാളം പേരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പനിയുമുണ്ടായിരുന്നു. ഒരു പുതപ്പിൽ പാതി മരിച്ച നിലയിൽ കൊണ്ടുപോയി. രണ്ട് ജഡ്ജിമാർ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നതിനെ അനുകൂലിച്ചു. മൂന്നാമൻ ഒരു യുവ ജഗാബിൻ, അവന്റെ വലിയ ശരീരവും ക്രൂരമായ മനസ്സും അവനെ ഈ നികൃഷ്ടർക്കിടയിൽ ഒരു നേതാവാക്കി. സ്വന്തം കൈകളാൽ ചവറ്റുകുട്ടയിൽ നിന്ന് വലിച്ചിഴച്ചു. തന്റെ ഭാരമുള്ള ബൂട്ടുകൾ ഉപയോഗിച്ച് അവനെ വീണ്ടും വീണ്ടും ചവിട്ടി വാതിലിന് പുറത്തേക്ക് എറിഞ്ഞു. അവിടെ ഒരു തൽക്ഷണം അവന്റെ അവയവങ്ങൾ ഓരോന്നായി കീറുമുറിച്ചു. എനിക്ക് വിവരിക്കാൻ കഴിയാത്തത്ര ഭയാനകമായ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതുപോലെ ഇത് കൊലപാതകമായിരുന്നു. അവരുടെ സ്വന്തം നിയമവിരുദ്ധ നിയമങ്ങൾക്ക് കീഴിലും, കാരണം അവരുടെ സ്വന്തം ജഡ്ജിമാരിൽ രണ്ടുപേർ എന്റെ പിതാവിന് അനുകൂലമായി വിധി പ്രസ്താവിച്ചു. ശരി, ഉത്തരവിന്റെ ദിവസങ്ങൾ വീണ്ടും വന്നപ്പോൾ എന്റെ മൂത്ത സഹോദരൻ ഈ മനുഷ്യനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അന്ന് ഞാൻ ഒരു കുട്ടി മാത്രമായിരുന്നു, പക്ഷേ അത് ഒരു കുടുംബകാര്യമായിരുന്നു. എന്റെ സാന്നിധ്യത്തിൽ അത് ചർച്ച ചെയ്യപ്പെട്ടു. സഹപ്രവർത്തകന്റെ പേര് കാരബൻ എന്നായിരുന്നു. സെയറിന്റെ കാവൽക്കാരിൽ ഒരാളും പ്രശസ്തയായ ദ്വന്ദ്വവാദിയും ബറോണസ് സ്ട്രോബെൻഡൽ എന്ന വിദേശ വനിതയുമായിരുന്നു അദ്ദേഹം. ജാക്കബിൻസിന്റെ മുമ്പാകെ വലിച്ചിഴക്കപ്പെട്ട അദ്ദേഹം അവളുടെ പണവും എസ്റ്റേറ്റുകളും തന്റേതായിരിക്കുമെന്ന വാഗ്ദാനത്തിൽ അവൾക്കായി സ്വാതന്ത്ര്യം നേടി. അവൻ അവളെ വിവാഹം കഴിച്ചു, അവളുടെ പേരും പദവിയും എടുത്തു. റോബിന്റെ പതനസമയത്ത് ഫ്രാൻസിൽ നിന്ന് രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്ക് പഠിക്കാൻ ഒരു മാർഗവുമില്ലായിരുന്നു. അവന്റെ പേരും പദവിയും ഞങ്ങൾക്കുണ്ടായിരുന്നതിനാൽ അവനെ കണ്ടെത്തുന്നത് വളരെ എളുപ്പമാണെന്ന് നിങ്ങൾ സംശയിക്കില്ല. എന്നിരുന്നാലും വിപ്ലവം നമ്മെ പണമില്ലാതെ ഉപേക്ഷിച്ചുവെന്നും പണമില്ലാതെ അത്തരമൊരു അന്വേഷണം വളരെ ബുദ്ധിമുട്ടാണെന്നും നിങ്ങൾ ഓർക്കണം. പിന്നീട് സാമ്രാജ്യം വന്നു. അത് ഇപ്പോഴും കൂടുതൽ ബുദ്ധിമുട്ടായി, കാരണം നിങ്ങൾക്കറിയാവുന്നതുപോലെ പതിനെട്ടാമത്തെ ചൂൾപ് എല്ലാ അക്കൗണ്ടുകളും ഒരു ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുവന്നുവെന്നും ആ ദിവസം ഭൂതകാലത്തിൽ ഒരു മൂടുപടം വരച്ചിരുന്നുവെന്നും ചക്രവർത്തി കരുതി. എന്നിരുന്നാലും ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം കുടുംബകഥയും ഞങ്ങളുടെ സ്വന്തം കുടുംബ പദ്ധതികളും സൂക്ഷിച്ചു. എന്റെ സഹോദരൻ സൈന്യത്തിൽ ചേർന്നു. തെക്കൻ യൂറോപ്പിലുടനീളം എല്ലായിടത്തും ഭാരണനായി ആവശ്യപ്പെട്ടുകൊണ്ട് സഞ്ചരിച്ചു. സ്ട്രോബെൻഡൽ കഴിഞ്ഞ ഒക്ടോബറിൽ അദ്ദേഹം യായാനയിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ ദൗത്യം ഇപ്പോഴും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. പിന്നീട് എന്റെ ഊഴമായി എന്റെ റെജിമെന്റിൽ ചേർന്നതിന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഞാൻ സന്ദർശിക്കേണ്ട ആദ്യത്തെ പോളിഷ് ഗ്രാമങ്ങളിലൊന്നിൽ ഞാൻ തിരയുന്ന അതേ മനുഷ്യനെക്കുറിച്ച് കേൾക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. പിന്നെ കാര്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ സൈന്യത്തിലുടനീളം അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെടാത്ത ഒരാളുടെ കൂട്ടത്തിൽ ഞാൻ എന്നെ തന്നെ കണ്ടെത്തുന്നു, ചില ധീരവും ഉദാരവുമായ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടൊഴികെ. ഇതെല്ലാം വളരെ നല്ലതായിരുന്നു. ഞാനത് ഏറ്റവും താൽപ്പര്യത്തോടെ കേട്ടു. പക്ഷേ ചെറുപ്പക്കാരനായ ഡ്യൂറാക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് എനിക്ക് വ്യക്തമായിരുന്നില്ല. എനിക്ക് നിങ്ങൾക്ക് എങ്ങനെ സേവനം ചെയ്യാൻ കഴിയും, ഞാൻ ചോദിച്ചു. എന്നോടൊപ്പം കോട്ടയിലേക്ക് വന്നുകൊണ്ട്? കൃത്യമായി. എപ്പോൾ? ഉടനെ. പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, ഒരു സാഹസികത നിരസിക്കുന്നത് എന്റെ സ്വഭാവമല്ലായിരുന്നു. മാത്രമല്ല, ആ കുട്ടിയുടെ വികാരങ്ങളോട് എനിക്ക് എല്ലാ സഹതാപവും ഉണ്ടായിരുന്നു. ഒരാളുടെ ശത്രുക്കളോട് ക്ഷമിക്കുന്നത് വളരെ നല്ലതാണ്, പക്ഷേ ഒരാൾ അവർക്ക് ക്ഷമിക്കാൻ എന്തെങ്കിലും നൽകാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ഞാൻ അവന്റെ നേരെ കൈനീട്ടി. നാളെ രാവിലെ ഞാൻ റോസലിലേക്ക് പോകണം, പക്ഷേ ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടേതാണ്, ഞാൻ പറഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ സൈനികരെ സുഖകരമായ സ്ഥലങ്ങളിൽ നിർത്തി. കോട്ടയിലേക്ക് ഒരു മൈൽ മാത്രം അകലെയുള്ളതിനാൽ ഞങ്ങൾ ഞങ്ങളുടെ കുതിരകളെ ശല്യപ്പെടുത്തിയില്ല. സത്യം പറഞ്ഞാൽ ഒരു കുതിരപ്പടയാളി നടക്കുന്നത് കാണുന്നത് എനിക്ക് വെറുപ്പാണ്. കാൽമുട്ടുകൾക്കിടയിൽ സാഡിൽ ഫ്ലാപ്പുകൾ ഉള്ളപ്പോൾ ഭൂമിയിലെ ഏറ്റവും ധീരനായ ജീവിയാണെന്ന് ഞാൻ കരുതുന്നു. അതിനാൽ ഒരു കൈയിൽ തന്റെ സേബറും സേബർ ടാച്ചും ലുപ്പ് ചെയ്ത് തന്റെ കുതികാൽ പിടിക്കുമെന്ന് ഭയന്ന് കാൽവിരലുകളിൽ തിരിക്കേണ്ടി വരുമ്പോൾ അവൻ ഏറ്റവും വികൃതിയാണ്. എന്നിട്ടും ഡർറോക്കും ഞാനും സാധനങ്ങൾ എടുത്തുകൊണ്ടുപോകാൻ കഴിയുന്ന ആ കാലഘട്ടത്തിൽ ആരൻഡോർഫ് പോസ്റ്റ് ഹൌസിൽ നിന്ന് ആ രാത്രി പുറപ്പെട്ട നീലയും ചാരനിറവുമുള്ള രണ്ട് യുവ ഹാർസുകളുടെ രൂപഭാവത്തോട് ഒരു സ്ത്രീയും വഴക്കുണ്ടാക്കില്ലെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ വാളുകൾ വഹിച്ചു. എന്റെ ഭാഗത്തുനിന്ന് എന്റെ ഹോൾസ്റ്ററിൽ നിന്ന് ഒരു പിസ്റ്റൾ എന്റെ പോലീസിന്റെ ഉള്ളിലേക്ക് ഇട്ടു, കാരണം ഞങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും വന്യമായ ജോലിയുണ്ടാകാമെന്ന് എനിക്ക് തോന്നി. കോട്ടയിലേക്ക് നയിച്ച പാത കറുത്ത രോമക്കുപ്പായത്തിലൂടെ വളഞ്ഞുപുളഞ്ഞുപോയി. അവിടെ ഞങ്ങളുടെ തലയ്ക്കു മുകളിലുള്ള നക്ഷത്രങ്ങളുടെ കീറിപ്പറിഞ്ഞ പാച്ചല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഇപ്പോൾ അത് തുറന്നു. ഞങ്ങളുടെ മുന്നിൽ കോട്ട ഉണ്ടായിരുന്നു, ഒരു കാർബൈൻ കൊണ്ടുപോകാൻ കഴിയുന്നത്ര ദൂരം. അത് ഒരു വലിയ അവ്യക്തമായ സ്ഥലമായിരുന്നു. എല്ലാ കോണിലും ഗോപുരങ്ങളും വശത്ത് ഒരു ചതുരാകൃതിയിലുള്ള കോട്ടയും ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ളതായിരുന്നു. അതിന്റെ വലിയ നിഴലിൽ ഒരു ജാലകത്തിൽ നിന്ന് മാത്രമേ വെളിച്ചത്തിന്റെ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. അതിൽ നിന്ന് ഒരു ശബ്ദവും വന്നില്ല. അതിന്റെ വലിപ്പത്തിൽ ഭയങ്കരമായ എന്തോ ഒന്നുണ്ടായിരുന്നു. അതിന്റെ നിശബ്ദത അതിന്റെ ദുഷ്ടമായ പേരിനോട് നന്നായി യോജിക്കുന്നു. എന്റെ കൂട്ടുകാരൻ തുടർന്നു. ആകാംക്ഷയോടെ ഗേറ്റിലേക്കുള്ള വഴിയിലൂടെ ഞാൻ അവനെ പിന്തുടർന്നു. ഇരുമ്പ് പതിച്ച വലിയ വാതിലിൽ മണിയോ മുട്ടുന്ന ശബ്ദമോ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ സേബറുകളുടെ പിഇടി ഉപയോഗിച്ച് അടിച്ചുകൊണ്ടേ ഞങ്ങൾക്ക് ശ്രദ്ധ ആകർഷിക്കാൻ കഴിഞ്ഞുള്ളൂ. ഒടുവിൽ അത് തുറന്നത് നേർത്ത പരുന്ത് മുഖമുള്ള, തന്റെ തലമുടി വരെ താടിയുള്ള ഒരു മനുഷ്യനായിരുന്നു. അയാൾ ഒരു കൈയിൽ ഒരു വിളക്കും മറുകയിൽ ഒരു വലിയ കറുത്ത വേട്ടനായയെ പിടിച്ചിരുന്ന ഒരു ചങ്ങലയും വഹിച്ചു. ആദ്യ നിമിഷത്തിലെ അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഭയാനകമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ യൂണിഫോമുകളും ഞങ്ങളുടെ മുഖങ്ങളും കണ്ടപ്പോൾ അത് ഒരു ഇരുണ്ട കരുതൽ ശേഖരമായി മാറി. ഡബിൾ ക്വോട്ട്: ഭാരൻ സ്ട്രോബെൻഡൽ ഒരു മണിക്കൂർ വൈകി സന്ദർശകരെ സ്വീകരിക്കുന്നില്ല. അദ്ദേഹം വളരെ മികച്ച ഫ്രഞ്ച് ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് പറഞ്ഞു. 800 ലീഗുകൾ ഞാൻ ഭാരൻ സ്ട്രോബെൻഡലിനെ കാണാൻ വന്നിട്ടുണ്ടെന്നും അത് ചെയ്യുന്നതുവരെ ഞാൻ പോകില്ലെന്നും നിങ്ങൾക്ക് അറിയിക്കാം, എന്റെ കൂട്ടുകാരൻ പറഞ്ഞു. എനിക്ക് ഇതിലും മികച്ച ശബ്ദത്തിലും രീതിയിലും അത് പറയാൻ കഴിയുമായിരുന്നില്ല. അയാൾ ഞങ്ങളെ ഒരു നോട്ടം നോക്കി. ആശയക്കുഴപ്പത്തിൽ അയാളുടെ കറുത്ത താടിയിൽ പിടിച്ചു. സത്യം പറഞ്ഞാൽ മാന്യരെ, ഈ സമയത്ത് അയാളുടെ കൈയിൽ ഒന്നോ രണ്ടോ കപ്പ് വീഞ്ഞുണ്ട്. രാവിലെ അയാൾ വീണ്ടും വന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് അദ്ദേഹത്തെ കൂടുതൽ രസകരമായ ഒരു കൂട്ടുകാരനായി കണ്ടെത്താനാകും. അയാൾ സംസാരിച്ചുകൊണ്ട് വാതിൽ കുറച്ചുകൂടി വിശാലമായി തുറന്നിരുന്നു. പിന്നിൽ ഹാളിലെ വിളക്കിന്റെ വെളിച്ചത്തിൽ മൂന്ന് പരുക്കൻ കൂട്ടാളികൾ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവരിൽ ഒരാൾ ഈ ഭീമാകാരമായ വേട്ടമൃഗങ്ങളിൽ മറ്റൊന്നിനെ പിടിച്ചു. ഡബിൾ കോട്ട്: ഡോക്കും അത് കണ്ടിരിക്കണം. പക്ഷേ അത് അയാളുടെ തീരുമാനത്തിന് ഒരു മാറ്റവും വരുത്തിയില്ല. മതി സംസാരം, അയാൾ പറഞ്ഞു. ആ മനുഷ്യനെ ഒരു വശത്തേക്ക് തള്ളി. നിങ്ങളുടെ യജമാനനോടാണ് എനിക്ക് ഇടപെടേണ്ടത്. ഹാളിലുണ്ടായിരുന്ന കൂട്ടുകാർ അയാൾക്ക് വഴിയൊരുക്കി. അയാൾ അവർക്കിടയിൽ കയറി. സ്വയം ഉറപ്പില്ലാത്ത പലരെക്കാളും തനിക്ക് എന്താണ് വേണ്ടതെന്ന് അറിയുന്ന ഒരാളുടെ ശക്തി വളരെ വലുതാണ്. എന്റെ കൂട്ടുകാരൻ അവരിൽ ഒരാളുടെ തോളിൽ തട്ടി. അയാൾ അയാളുടെ ഉടമസ്ഥനാണെന്ന ഉറപ്പോടെ. ഭാരൻ എന്നെ കാണിക്കൂ, അയാൾ പറഞ്ഞു. ആ മനുഷ്യൻ തോളിൽ കുലുക്കി പോളിഷ് ഭാഷയിൽ എന്തോ മറുപടി പറഞ്ഞു.
മുൻവാതിൽ അടച്ചുപൂട്ടിയ താടിക്കാരനായ ആൾ അവരിൽ ഫ്രഞ്ച് സംസാരിക്കാൻ കഴിയുന്ന ഒരേയൊരു വ്യക്തിയാണെന്ന് തോന്നി. ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി ലഭിക്കും, അദ്ദേഹം ഒരു ദുഷ്ടപുഞ്ചിരിയോടെ പറഞ്ഞു. നിങ്ങൾ ഭാരനെ കാണും. ഒരുപക്ഷേ നിങ്ങൾ പൂർത്തിയാക്കുന്നതിനു മുമ്പ് നിങ്ങൾ എന്റെ ഉപദേശം സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചേക്കാം. കല്ല് പതിച്ചതും വളരെ വിശാലവുമായ ഹാളിലൂടെ ഞങ്ങൾ അവനെ പിന്തുടർന്നു. തറയിൽ ചിതറിക്കിടക്കുന്ന തൊലികളും ചുവരുകളിൽ കാട്ടുമൃഗങ്ങളുടെ തലകളും ഉണ്ടായിരുന്നു. കുറച്ചുകൂടി അറ്റത്ത് അവൻ ഒരു വാതിൽ തുറന്നു. ഞങ്ങൾ അകത്തുകയറി. അത് ഒരു ചെറിയ മുറിയായിരുന്നു. വളരെ കുറച്ച് ഫർണിച്ചറുകൾ മാത്രമായിരുന്നു. ഓരോ വളവിലും ഞങ്ങളെ കണ്ടുമുട്ടിയ അതേ അവഗണനയുടെയും ജീർണതയുടെയും അടയാളങ്ങളുണ്ടായിരുന്നു. പിന്നിലെ പരുക്കൻ കല്ലുകൾ വെളിപ്പെടുത്തുന്നതിനായി ഒരു മൂലയിൽ അഴിഞ്ഞുവീണ നിറം മങ്ങിയ തുണിത്തരങ്ങൾ ചുവരുകളിൽ തൂക്കിയിട്ടിരുന്നു. മറുവശത്ത് ഞങ്ങൾക്ക് അഭിമുഖമായി ഒരു മൂടുശീല തൂക്കിയിട്ടിരുന്നു. ഇടയിൽ വൃത്തികെട്ട പാത്രങ്ങളും ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും ചിതറിക്കിടക്കുന്ന ഒരു ചതുരാകൃതിയിലുള്ള മേശ കിടന്നിരുന്നു. അതിനു മുകളിൽ നിരവധി കുപ്പികൾ ചിതറിക്കിടക്കുകയായിരുന്നു. അതിന്റെ തലയിലും ഞങ്ങൾക്ക് അഭിമുഖമായും സിംഹത്തെപ്പോലെയുള്ള തലയും ഓറഞ്ച് നിറമുള്ള മുടിയുടെ വലിയ ഷോക്കുമുള്ള ഒരു വലിയ മനുഷ്യനിരുന്നു. അവന്റെ താടി അതേ തിളക്കമുള്ള നിറത്തിലായിരുന്നു. പായലും പിണഞ്ഞതും കുതിരയുടെ മേനി പോലെ പരുക്കനുമായിരുന്നു. എന്റെ കാലത്ത് ചില വിചിത്രമായ മുഖങ്ങൾ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ അതിനേക്കാൾ ക്രൂരമായ മറ്റൊരു മുഖവും ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ ചെറിയ ക്രൂരമായ നീലക്കണ്ണുകളും വെളുത്ത ചുളിവുകളുള്ള കവിളുകളും കട്ടിയുള്ള തൂങ്ങിക്കിടക്കുന്ന ചുണ്ടും. അത് അവന്റെ ഭീമാകാരമായ താടിയിലൂടെ നീണ്ടുനിന്നു. അവന്റെ തലത്തോളിൽ ആടിക്കൊണ്ടിരുന്നു. മദ്യപിച്ച ഒരാളുടെ അവ്യക്തവും മങ്ങിയതുമായ നോട്ടത്തോടെ അവൻ ഞങ്ങളെ നോക്കി. എന്നിട്ടും അവൻ അത്ര മദ്യപിച്ചിരുന്നില്ല, പക്ഷേ ഞങ്ങളുടെ യൂണിഫോമുകൾ അവന്റെ അടുത്തേക്ക് അവരുടെ സന്ദേശമെത്തിച്ചു. ശരി, എന്റെ ധീരരായ ആൺകുട്ടികളെ, അവൻ വിള്ളൽ വീണു. പാരീസിൽ നിന്നുള്ള ഏറ്റവും അലസമായ വാർത്ത എന്താണ്? ഓ, നിങ്ങൾ പോളണ്ടിനെ മോചിപ്പിക്കാൻ പോകുന്നുവെന്ന് ഞാൻ കേൾക്കുന്നു. അതിനിടയിൽ എല്ലാവരും സ്വയം അടിമകളായി മാറുന്നു. ചാരനിറത്തിലുള്ള കോട്ടും മൂന്ന് മൂലകളുള്ള തൊപ്പിയുമുള്ള ഒരു ചെറിയ പ്രഭുക്കന്റെ അടിമകൾ. ഇനി പൗരന്മാരില്ല, എനിക്ക് പറഞ്ഞു, മ്യൂഷറും മാടവും മാത്രം. എന്റെ വിശ്വാസത്തിൽ ഈ പ്രഭാതങ്ങളിൽ കുറച്ചുകൂടി തലകൾ മരക്കൊമ്പിലേക്ക് ഉരുളേണ്ടിവരും. ഡ്യൂറാക് നിശബ്ദമായി മുന്നോട്ട് നീങ്ങി ക്രൂരമായ അരികിൽ നിന്നു. ജീൻ കാരബ, അദ്ദേഹം പറഞ്ഞു. ഭാരൻ ആരംഭിച്ചു. ലഹരിയുടെ ചിത്രം അവന്റെ കണ്ണുകളിൽ നിന്ന് മാഞ്ഞുപോകുന്നതായി തോന്നി. ജീൻ കാരബ, ഡാക് ഒരിക്കൽ കൂടി പറഞ്ഞു. അവൻ എഴുന്നേറ്റുയിരുന്നു. കസേരയുടെ കൈകൾ പിടിച്ചു. ചെറുപ്പക്കാരാ, ആ പേര് ആവർത്തിക്കുന്നതിലൂടെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം ചോദിച്ചു. ജാൻ കരിബൻ, ഞാൻ വളരെക്കാലമായി കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യനാണ് നിങ്ങൾ. എനിക്കൊരിക്കൽ അത്തരമൊരു പേരുണ്ടായിരുന്നുവെങ്കിൽ, ഞാനത് പ്രസവിച്ചപ്പോൾ നിങ്ങൾ ഒരു കുട്ടിയായിരുന്നതിനാൽ അത് നിങ്ങളെ എങ്ങനെ ബാധിക്കും? ഡബിൾ ക്വോട്ട്. എന്റെ പേര് ഡ്യൂറാക്ക്. നീ കൊന്ന ആളുടെ മകന്റെ മകനല്ല. ഭാരൻ ചിരിക്കാൻ ശ്രമിച്ചു, പക്ഷേ അവന്റെ കണ്ണുകളിൽ ഭയം നിഴലിച്ചു. ചെറുപ്പക്കാരാ, കഴിഞ്ഞുപോയ കാര്യങ്ങൾ നമ്മൾ മറക്കണം, അയാൾ കരഞ്ഞു. ആ കാലത്ത് നമ്മുടെയോ അവരുടെയോ ജീവിതമായിരുന്നു അത്. പ്രഭുക്കന്മാരോ ജനങ്ങളോ? നിന്റെ അച്ഛൻ ഗിറോണ്ടിൽ നിന്നുള്ളവനായിരുന്നു. അവൻ വീണു. ഞാൻ പർവ്വതത്തിൽ നിന്നുള്ളവനായിരുന്നു. എന്റെ മിക്ക സഖാക്കളും വീണു. അതെല്ലാം യുദ്ധത്തിന്റെ ഭാഗ്യമായിരുന്നു. ഇതെല്ലാം മറന്ന് പരസ്പരം നന്നായി അറിയാൻ പഠിക്കണം, നീയും ഞാനും. സംസാരിക്കുമ്പോൾ അവൻ ചുവന്ന വിറക്കുന്ന കൈ നീട്ടി. മതി, യുവ ഡ്യൂറാക്ക് പറഞ്ഞു. നീ ആ കസേരയിലിരിക്കുമ്പോൾ എന്റെ സേബർ നിങ്ങളിലൂടെ കടത്തിവിട്ടാൽ നീതിയും ശരിയും ഞാൻ ചെയ്യണം. നിന്റെ കൈകൊണ്ട് എന്റെ ബ്ലേഡ് മുറിച്ചുകടന്ന് ഞാൻ അതിനെ അപമാനിക്കുന്നു. എന്നിട്ടും നീ ഒരു ഫ്രഞ്ചുകാരനാണ്. എന്റെ അതേ പതാകയ്ക്ക് കീഴിൽ ഒരു കമ്മീഷൻ പോലും വഹിച്ചിട്ടുണ്ട്. അപ്പോൾ എഴുന്നേറ്റ് സ്വയം പ്രതിരോധിക്കുക. ടാർട്ട് പുളി ഭാരൻ നിലവിളിച്ചു. യുവരക്തങ്ങളെ, നിങ്ങൾക്ക് എല്ലാം വളരെ നല്ലതാണ്. ഡ്യൂറാക്കിന്റെ ക്ഷമയ്ക്ക് ഇനി സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ തന്റെ ആ വലിയ ഓറഞ്ച് താടിയുടെ മധ്യത്തിലേക്ക് കൈ തുറക്കൂ. രക്തം പുരണ്ട ഒരു ചുണ്ടും അതിനുമുകളിൽ തിളങ്ങുന്ന രണ്ട് നീലക്കണ്ണുകളും ഞാൻ കണ്ടു. ഡബിൾ ക്വോട്ട്. ആ അടിക്ക് നീ മരിക്കും. അതാണ് നല്ലത്, ഡ്രോക്ക് പറഞ്ഞു. എന്റെ സേബർ, മറ്റൊരാൾ നിലവിളിച്ചു. ഞാൻ നിന്നെ കാത്തിരിക്കില്ല. ഞാൻ നിനക്ക് വാക്കുതരുന്നു. അയാൾ മുറിയിൽ നിന്ന് വേഗം പോയി. ഒരു കർട്ടൻ കൊണ്ട് മൂടിയ രണ്ടാമത്തെ വാതിലുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭാരൻ അപ്രത്യക്ഷനായതിന് തൊട്ടുമുമ്പ് അതിന്റെ പിന്നിൽ നിന്ന് ഒരു സ്ത്രീ, ചെറുപ്പക്കാരിയും സുന്ദരിയും ഓയിട്ടി. അവൾ വളരെ വേഗത്തിലും നിഷ്കളങ്കമായും നീങ്ങി. ഒരു നിമിഷം കൊണ്ട് അവൾ നമുക്കിടയിലെത്തി. വിറക്കുന്ന കർട്ടനുകൾ മാത്രമാണ് അവൾ എവിടെ നിന്നാണ് വന്നതെന്ന് ഞങ്ങളോട് പറഞ്ഞത്. ഡബിൾ ക്വോട്ട്.
ഞാനെല്ലാം കണ്ടു, അവൾ കരഞ്ഞു. ഓ സർ, നിങ്ങൾ സ്വയം ഗംഭീരമായി സ്വയം വഹിച്ചു. അവൾ എന്റെ കൂട്ടുകാരന്റെ കയ്യിലേക്ക് കുഞ്ഞു വീണ്ടും വീണ്ടും ചുംബിച്ചു. അവളുടെ പിടിയിൽ നിന്ന് അത് വേർപെടുത്താൻ കഴിയാതെ. ഡബിൾ ക്വോട്ട്. ഇല്ല മാഡം, നീ എന്തിനാണ് എന്റെ കൈ ചുംബിക്കേണ്ടത്?
അവൻ കരഞ്ഞു. കാരണം അത് അവന്റെ നീചമായ കള്ള വായിലടിച്ച കൈയാണ്. കാരണം അത് എന്റെ അമ്മയോട് പ്രതികാരം ചെയ്യുന്ന കൈയായിരിക്കാം. ഞാൻ അവന്റെ രണ്ടാനമ്മയാണ്. അവൻ ഹൃദയം തകർത്ത സ്ത്രീ എന്റെ അമ്മയായിരുന്നു. എനിക്ക് അവനെ വെറുപ്പാണ്, എനിക്ക് അവനെ പേടിയാണ്. ആഹ്, അവന്റെ തണ്ടുണ്ട്. ഒരു നിമിഷം കൊണ്ട് അവൾ പെട്ടെന്ന് വന്നതുപോലെ അപ്രത്യക്ഷയായി. ഒരു നിമിഷം കഴിഞ്ഞ് ഭാരൻ കൈയിൽ ഊരിയ വാളുമായി അകത്തേക്ക് കയറി. ഞങ്ങളെ കുതികാൽ കയറ്റിയ ആൾ. ഇതാണ് എന്റെ സെക്രട്ടറി, അദ്ദേഹം പറഞ്ഞു. ഈ കാര്യത്തിൽ അവൻ എന്റെ സുഹൃത്തായിരിക്കും, പക്ഷേ നമുക്ക് ഇവിടെ കണ്ടെത്താൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ എൽബോ സ്പേസ് ആവശ്യമാണ്. ഒരുപക്ഷേ നിങ്ങൾ ദയയോടെ എന്നോടൊപ്പം കൂടുതൽ വിശാലമായ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വരാം. ഒരു വലിയ മേശയാൽ തടഞ്ഞു നിർത്തപ്പെട്ട ഒരു മുറിയിൽ യുദ്ധം ചെയ്യുന്നത് അസാധ്യമായിരുന്നു. അതിനാൽ ഞങ്ങൾ അവനെ പിന്തുടർന്ന് മങ്ങിയ വെളിച്ചമുള്ള ഹാളിലേക്ക് പോയി. അങ്ങേയറ്റത്ത് തുറന്ന വാതിലിലൂടെ ഒരു വെളിച്ചം പ്രകാശിക്കുന്നുണ്ടായിരുന്നു.
നമുക്ക് ഇവിടെ വേണ്ടത് കണ്ടെത്താനാകും, ഇരുണ്ട താടിക്കാരൻ പറഞ്ഞു.
ചുവരുകൾക്ക് ചുറ്റും ഭാരലുകളുടെയും കവറുകളുടെയും നിരകളുള്ള ഒരു വലിയ ശൂന്യമായ മുറിയായിരുന്നു അത്.
മൂലയിലെ ഒരു ഷെൽഫിൽ ശക്തമായ ഒരു വിളക്ക് നിന്നു.
തറ നിരപ്പും സത്യവുമായിരുന്നു, അതിനാൽ ഒരു വാളെടുക്കുന്നയാൾക്കും കൂടുതൽ ചോദിക്കാൻ കഴിഞ്ഞില്ല.
ഡ്യൂറാക്ക് തന്റെ സേബർ വലിച്ചെടുത്ത് അതിലേക്ക് ചാടി.
ഭാരൻ ഒരു വില്ലുമായി പിന്നിലേക്ക് നിന്നു.
എന്റെ കൂട്ടുകാരനെ പിന്തുടരാൻ ആംഗ്യം കാണിച്ചു.
എന്റെ കുതികാൽ ഉമ്മരപ്പടി കടന്ന ഉടനെ ഭാരമേറിയ വാതിൽ ഞങ്ങളുടെ പിന്നിൽ ഇടിച്ചുകയറി താക്കോൾ പൂട്ടിൽ അലറി.
ഞങ്ങളൊരു കെണിയിലകപ്പെട്ടു.
ഒരു നിമിഷം ഞങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല.
അത്തരമൊരു അവിശ്വസനീയമായ നീചത്വം ഞങ്ങളുടെ എല്ലാ അനുഭവങ്ങൾക്കും പുറത്തായിരുന്നു.
പിന്നെ ഇത്രയും ചരിത്രമുള്ള ഒരു മനുഷ്യനെ ഒരു നിമിഷം വിശ്വസിച്ചത് എത്ര മണ്ടത്തരമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ ഒരു രോഷം ഞങ്ങളുടെ മേൽ വന്നു, അവന്റെ വില്ലനോടും നമ്മുടെ സ്വന്തം മണ്ടത്തരത്തോടുമുള്ള രോഷം.
ഞങ്ങൾ ഒരുമിച്ച് വാതിലിലേക്ക് പാഞ്ഞു. മുഷ്ടിച്ചുരുട്ടിയും ഭാരമേറിയ ബൂട്ടുകൾ ഉപയോഗിച്ച് ചവിട്ടി.
ഞങ്ങളുടെ അടിയുടെയും ശാപങ്ങളുടെയും ശബ്ദം കോട്ടയിലൂടെ മുഴുങ്ങിയിരിക്കണം.
ഞങ്ങൾ ഈ വില്ലനെ വിളിച്ചു. അവന്റെ കഠിനമായ ആത്മാവിലേക്ക് പോലും തുളച്ചുകയറാൻ കഴിയുന്ന എല്ലാ പേരുകളും അവന്റെ നേരെ എറിഞ്ഞു.
പക്ഷേ വാതിൽ വളരെ വലുതായിരുന്നു.
ഇരുമ്പുകൊണ്ട് ഉറപ്പിച്ച വലിയ ബീമുകൾ കൊണ്ട് നിർമ്മിച്ച മധ്യകാല കോട്ടകളിൽ കാണപ്പെടുന്ന ഒരു വാതിൽ.
പഴയ കാവൽക്കാരന്റെ ഒരു ചതുരം തകർക്കാൻ എളുപ്പമായിരുന്നു.
ഞങ്ങളുടെ നിലവിളികൾ വളരെ നിസ്സാരമായി തോന്നി,
കാരണം അവ ഞങ്ങൾക്ക് മുകളിലുള്ള ഉയർന്ന മേൽക്കൂരയിൽ നിന്ന് ഉത്തരത്തിനായി മാത്രമേ കൊണ്ടുവന്നുള്ളൂ.
നിങ്ങൾ കുറച്ച് സൈനിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെ നിങ്ങൾ പെട്ടെന്ന് സഹിക്കാൻ പഠിക്കും.
അപ്പോൾ ഞാൻ ആദ്യം എന്റെ ശാന്തത വീണ്ടെടുത്തു. ഞങ്ങളുടെ തടവറയായി മാറിയ അപ്പാർട്ട്മെന്റ് പരിശോധിക്കുന്നതിൽ എന്നോടൊപ്പം ചേരാൻ ഡ്യൂറക്കിനെ പ്രേരിപ്പിച്ചു.
ഗ്ലാസ് ഇല്ലാത്തതും ഇടുങ്ങിയതുമായ ഒരു ജനൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് തല കടക്കാൻ പോലും കഴിയില്ല.
അത് വളരെ ഉയരത്തിലായിരുന്നു. അതിൽ നിന്ന് കാണാൻ ഡാക്കിന് ഒരു വീപ്പയിൽ നിൽക്കേണ്ടി വന്നു.
നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുക?
ഞാൻ ചോദിച്ചു.
ഫർവുഡുകളും അവയ്ക്കിടയിൽ മഞ്ഞുമൂടിയ ഒരു വഴിയും, അദ്ദേഹം പറഞ്ഞു.
ആഹ്! അദ്ദേഹം ആശ്ചര്യത്തോടെ നിലവിളിച്ചു.
ഞാൻ അദ്ദേഹത്തിന്റെ അരികിലുള്ള വീപ്പയിലേക്ക് ചാടി.
അദ്ദേഹം പറഞ്ഞതുപോലെ മുന്നിൽ ഒരു നീണ്ട വ്യക്തമായ മഞ്ഞുപാളി ഉണ്ടായിരുന്നു.
ഒരു മനുഷ്യൻ അതിൽ കയറി കുതിരയെ ചാട്ടവാറടിച്ച് ഒരു ഭ്രാന്തനെപ്പോലെ കുതിച്ചു.
ഞങ്ങൾ നോക്കിനിൽക്കെ അവൻ ചെറുതും ചെറുതുമായി, കാട്ടിലെ കറുത്ത നിഴലുകൾ അവനെ വിഴുങ്ങുന്നതുവരെ.
ഡബിൾ ക്വോട്ട്.
അതിന്റെ അർത്ഥമെന്താണ്?
ഡ്യൂറക്ക് ചോദിച്ചു.
ഞങ്ങൾക്ക് നല്ലതല്ല, ഞാൻ പറഞ്ഞു.
ഞങ്ങളുടെ കഴുത്ത് മുറിക്കാൻ അദ്ദേഹം ചില ബ്രിഗിനുകളെ തേടിയിരിക്കാം.
പൂച്ച എത്തുന്നതിനു മുൻപ് ഈ എലിക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയും കണ്ടെത്താൻ കഴിയുന്നില്ലേ എന്ന് നമുക്ക് നോക്കാം.
ഡബിൾ ക്വോട്ട്.
ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നല്ല ഫർണിച്ചർ ആ മനോഹരമായ വിളക്കായിരുന്നു.
അത് എണ്ണ കൊണ്ട് നിറഞ്ഞിരുന്നു. രാവിലെ വരെ ഞങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു.
ഇരുട്ടിൽ ഞങ്ങളുടെ സ്ഥിതി കൂടുതൽ ബുദ്ധിമുട്ടാകുമായിരുന്നു.
അതിന്റെ വെളിച്ചത്തിൽ ചുവരുകളിൽ നിരത്തിയിരുന്ന പൊതികളും പെട്ടികളും ഞങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി.
ചില സ്ഥലങ്ങളിൽ അവയിൽ ഒരു വരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഒരു മൂലയിൽ അവ സീലിംഗിനടുത്ത് അടുക്കി വച്ചിരുന്നു.
കുത്ത്.
ഞങ്ങൾ കോട്ടയുടെ സംഭരണശാലയിലാണെന്ന് തോന്നി, കാരണം ധാരാളം പാൽക്കെട്ടികൾ, വിവിധതരം പച്ചക്കറികൾ, ഉണക്കിയ പഴങ്ങൾ നിറഞ്ഞ ബിന്നുകൾ, വീഞ്ഞിന്റെ ഒരു നിര എന്നിവ ഉണ്ടായിരുന്നു.
ഇവയിലൊന്നിൽ ഒരു സ്പിഗോട്ട് ഉണ്ടായിരുന്നു.
പകൽ സമയത്ത് ഞാൻ കുറച്ചു മാത്രമേ കഴിച്ചിട്ടുള്ളൂ.
ഒരു കപ്പ് ക്ലാരറ്റും കുറച്ച് ഭക്ഷണവും എനിക്ക് സന്തോഷമായി.
ഡ്യൂറാക്കിന്റെ കാര്യത്തിൽ അവൻ ഒന്നും കഴിക്കില്ല, പക്ഷേ കോപത്തിന്റെയും അക്ഷമയുടെയും പനിയിൽ തറയിലൂടെ മുകളിലേക്കും താഴേക്കും നടന്നു.
എനിക്ക് അവ ഇനിയും കഴിക്കാം, അവൻ ഇടയ്ക്കിടെ കരഞ്ഞു.
ആ തെമ്മാടി എന്നിൽ നിന്ന് രക്ഷപ്പെടില്ല.
ഇതെല്ലാം വളരെ നന്നായി.
പക്ഷേ ഞാൻ ഒരു വലിയ വൃത്താകൃതിയിലുള്ള ചീസിൽ ഇരുന്നു എന്റെ അത്താഴം കഴിക്കുമ്പോൾ എനിക്ക് തോന്നി, ഈ ചെറുപ്പക്കാരൻ സ്വന്തം കുടുംബകാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നുണ്ടെന്നും എന്നെ കൊണ്ടുപോയ ചെറിയ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നും.
എല്ലാത്തിനുമുപരി അവന്റെ അച്ഛൻ മരിച്ചിട്ട് 14 വർഷമായി. അത് ശരിയാക്കാൻ ഒന്നിനും കഴിഞ്ഞില്ല.
എന്നാൽ ഗ്രാൻഡ് ആർമിയിലെ ഏറ്റവും ധീരനായ ഇടതുപക്ഷ വാടകക്കാരനായ എറ്റിയൻ ഗെരാഹർ
തന്റെ മികച്ച കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ഛേദിക്കപ്പെടാനുള്ള സാധ്യതയിലായിരുന്നു. ഫ്രാൻസുമായോ ചക്രവർത്തിയുമായോ യാതൊരു ബന്ധവുമില്ലാത്ത ഈ സമ്പൂർണവും മൂലയിലുള്ളതുമായ ബിസിനസ്സിൽ എന്നെ തലയിലിടിച്ചാൽ ഞാൻ എത്ര ഉയരത്തിലേക്ക് ഉയരുമായിരുന്നുവെന്ന് ആർക്കറിയാം. എന്റെ മുന്നിൽ ഒരു നല്ല യുദ്ധവും ഒരു മനുഷ്യന് ആഗ്രഹിക്കുന്നതെല്ലാം ഉണ്ടായിരുന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു മുടിയിഴയുള്ള പര്യവേഷണത്തിന് പോയത് എത്ര വിഡിയാണെന്ന് എനിക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എല്ലാത്തരം സ്വകാര്യ വഴക്കുകളിലും മുഴുകാതെ പോരാടാൻ 400,000 റഷ്യക്കാരെ ഉണ്ടായിരുന്നിട്ടും മാത്രം. അത്രമാത്രം ശരി, ഡ്യൂറാക്ക് തന്റെ ഭീഷണികൾ മന്ത്രിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ ഒടുവിൽ പറഞ്ഞു, നിങ്ങൾക്ക് അവനോട് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് മേൽക്കൈ ലഭിക്കുമ്പോൾ പകരം ചോദ്യം, അവൻ നമ്മളോട് എന്താണ് ചെയ്യാൻ പോകുന്നത്? അവൻ തന്റെ ഏറ്റവും മോശം കാര്യങ്ങൾ ചെയ്യട്ടെ, ആ കുട്ടി കരഞ്ഞു. ഞാൻ എന്റെ അച്ഛനോട് ഒരു കടമ കടപ്പെട്ടിരിക്കുന്നു. അത് വെറും മണ്ടത്തരമാണ്, ഞാൻ പറഞ്ഞു. നീ നിന്റെ അച്ഛനോട് ഒരു കടമ കടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഞാൻ എന്റെ അമ്മയോട് ഒരു കടപ്പെട്ടിരിക്കുന്നു, അതായത് ഈ ബിസിനസ്സിൽ നിന്ന് സുരക്ഷിതമായും സുരക്ഷിതമായും പുറത്തുകടക്കുക. എന്റെ വാക്കുകൾ അവനെ ബോധത്തിലേക്ക് കൊണ്ടുവന്നു. ഞാൻ എന്നെ തന്നെ വളരെയധികം ചിന്തിച്ചു. അവൻ നിലവിളിച്ചു, എന്നോട് ക്ഷമിക്കൂ മിസ് ഗർ, ഞാൻ എന്തു ചെയ്യണമെന്ന് എനിക്ക് ഉപദേശം തരൂ. ശരി, ഞാൻ പറഞ്ഞു. അവർ നമ്മളെ ഇവിടെ ചീസുകൾക്കിടയിൽ അടച്ചിട്ടിരിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനു വേണ്ടിയല്ല. അവർക്ക് കഴിയുമെങ്കിൽ നമ്മളെ അവസാനിപ്പിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്, അത് ഉറപ്പാണ്. നമ്മൾ ഇവിടെ വന്നിരിക്കുന്നുവെന്ന് ആരും അറിയരുതെന്നും നമ്മൾ തുടർന്നാൽ ആരും നമ്മളെ പിന്തുടരില്ലെന്നും അവർ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഹസ്സിന് നിങ്ങൾ എവിടെ പോയെന്ന് അറിയാമോ? ഞാൻ ഒന്നും പറഞ്ഞില്ല. എച്ച്, നമ്മൾ ഇവിടെ പട്ടിണി കിടക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാണ്. നമ്മളെ കൊല്ലണമെങ്കിൽ അവർ നമ്മുടെ അടുത്തേക്ക് വരണം. ഭാരലുകളുടെ ഒരു ബാരിക്കേഡിന് പിന്നിൽ നമ്മൾ കണ്ട 5 തെമ്മാടികളെ നേരിടാൻ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് അവർ സഹായത്തിനായി ആ ദൂതനെ അയച്ചത്. ഞങ്ങൾ നമ്മൾ പുറത്തു കടക്കണമെങ്കിൽ അവൻ തിരിച്ചുവരുന്നതിനു മുമ്പ് പുറത്തു കടക്കണം. ഈ വാതിൽ കത്തിച്ചുകളയാൻ പറ്റില്ലേ? ഡബിൾ ക്വോട്ട്. അവൻ കരഞ്ഞു. മറ്റൊന്നും ഇതിലും എളുപ്പമല്ല, ഞാൻ പറഞ്ഞു. മൂലയിൽ എണ്ണയുടെ നിരവധി ഭാരലുകളുണ്ട്. എന്റെ ഒരേയൊരു എതിർപ്പ് 2 ചെറിയ മുത്തുച്ചിപ്പികൾ പോലെ നമ്മൾ നന്നായി വറുക്കണമെന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശിക്കാൻ കഴിയില്ലേ? അയാൾ നിരാശയോടെ നിലവിളിച്ചു. ആഹാ, അതെന്താണ്? നമ്മുടെ ചെറിയ ജനാലയിൽ ഒരു താഴ്ന്ന ശബ്ദം കേട്ടു. നക്ഷത്രങ്ങൾക്കും നമുക്കുമിടയിൽ ഒരു നിഴൽ വന്നു. വിളക്കിന്റെ വെളിച്ചത്തിലേക്ക് ഒരു ചെറിയ വെളുത്ത കൈ നീട്ടിയിരുന്നു. വിരലുകൾക്കിടയിൽ എന്തോ തിളങ്ങി. വേഗം വേഗം, ഒരു സ്ത്രീ ശബ്ദം നിലവിളിച്ചു. ഞങ്ങൾ ഒരു നിമിഷം കൊണ്ട് വീപ്പയുടെ മുകളിലെത്തി. അവർ കോസാക്സുകളെ വിളിച്ചു. നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ആഹ്, ഞാൻ നഷ്ടപ്പെട്ടു, ഞാൻ നഷ്ടപ്പെട്ടു. കുതിച്ചുപായുന്ന കാലടികളുടെ ശബ്ദവും ഒരു കുതിര ശബ്ദവും ഒരു അടിയും നക്ഷത്രങ്ങൾ വീണ്ടും ജനാലയിലൂടെ മിന്നിമറയുന്ന ശബ്ദവും കേട്ടു. ഭയത്താൽ തണുത്ത രക്തവുമായി ഞങ്ങൾ വീപ്പയിൽ നിസ്സഹായരായി നിന്നു. അരമിനിറ്റിനുശേഷം ശ്വാസമുട്ടലിൽ അവസാനിക്കുന്ന ഒരു ശ്വാസമുട്ടുന്ന നിലവിളി ഞങ്ങൾ കേട്ടു. നിശബ്ദമായ രാത്രിയിൽ എവിടെയോ ഒരു വലിയ വാതിൽ കൊട്ടിയടക്കപ്പെട്ടു. ആ ദുഷ്ടന്മാർ അവളെ പിടികൂടി, അവർ അവളെ കൊല്ലും, ഞാൻ നിലവിളിച്ചു. യുക്തിബോധം നഷ്ടപ്പെട്ട ഒരാളുടെ അവ്യക്തമായ നിലവിളികളോടെ ഡ്യൂറാക്ക് താഴേക്ക് ചാടി. അവൻ നഗ്നമായ കൈകൾ കൊണ്ട് വളരെ ഭ്രാന്തമായി വാതിലിൽ അടിച്ചു. ഓരോ അടിയിലും ഒരു രക്തക്കറ അവശേഷിപ്പിച്ചു. താക്കോൾ ഇതാ, ഞാൻ അലറിവിളിച്ചു. തറയിൽ നിന്ന് ഒന്നെടുത്തു. അവൾ അത് വലിച്ചെറിഞ്ഞ നിമിഷം അവൾ അത് എന്റെ കൈയിൽ നിന്ന് വലിച്ചെറിഞ്ഞിരിക്കണം. എന്റെ കൂട്ടുകാരൻ സന്തോഷത്തിന്റെ നിലവിളിയോടെ അത് എന്നിൽ നിന്ന് തട്ടിയെടുത്തു. ഒരു നിമിഷം കഴിഞ്ഞ് അവൻ അത് പലകകളിലിടിച്ചു. അത് വളരെ ചെറുതായിരുന്നു, അത് വലിയ പൂട്ടിൽ നഷ്ടപ്പെട്ടു. ഡ്യൂറാക്ക് കൈകൾക്കിടയിൽ തലവെച്ചു പെട്ടികളിൽ ഒന്നിൽ വീണു. നിരാശയിൽ അവൻ കരഞ്ഞു. ആ സ്ത്രീയെക്കുറിച്ചും അവളെ രക്ഷിക്കാൻ നമ്മൾ എത്ര നിസ്സഹായരാണെന്നും ഞാൻ ഓർക്കുമ്പോൾ എനിക്കും കരയാമായിരുന്നു. പക്ഷേ എനിക്ക് പെട്ടെന്ന് ആശയക്കുഴപ്പമുണ്ടാകില്ല. എല്ലാത്തിനുമുപരി ഈ താക്കോൾ ഞങ്ങൾക്ക് ഒരു ഉദ്ദേശ്യത്തോടെ അയച്ചതായിരിക്കണം. ആ സ്ത്രീക്ക് വാതിലിന്റെ ആ താക്കോൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, കാരണം അവളുടെ ഈ കൊലപാതകിയായ രണ്ടാനച്ചന്റെ പോക്കറ്റിൽ തീർച്ചയായും അതുണ്ടായിരിക്കും. എന്നിരുന്നാലും ഇതിനൊരു അർത്ഥമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് നമ്മുടെ കൈകളിൽ വെക്കാൻ അവൾ തന്റെ ജീവൻ പണയപ്പെടുത്തേണ്ടത് എന്തുകൊണ്ട്? ആ അർത്ഥം എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് നമ്മുടെ ബുദ്ധിയിൽ നിന്ന് വളരെ കുറവായിരിക്കും. എല്ലാ കേസുകളും ചുമരിൽ നിന്ന് മാറ്റാൻ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. എന്റെ ധൈര്യത്തിൽ നിന്ന് പുതിയ പ്രതീക്ഷ നേടിയ ഡ്യൂറാക്ക് തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് എന്നെ സഹായിച്ചു. അത് എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു, കാരണം അവയിൽ പലതും വലുതും ഭാരമുള്ളതുമായിരുന്നു. ഞങ്ങൾ പോയി ഭ്രാന്തന്മാരെപ്പോലെ ജോലി ചെയ്തുകൊണ്ട് ബാരലുകളും ചീസുകളും പെട്ടികളും മുറിയുടെ നടുവിലേക്ക് വിളറിയ മങ്ങിയ നിറത്തിൽ എറിഞ്ഞു. ഒടുവിൽ മൂലയിൽ നിൽക്കുന്ന ഒരു വലിയ ബാരൽ വോഡ്ക മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ഞങ്ങളുടെ ഏകീകൃത ശക്തിയോടെ ഞങ്ങൾ അത് ഉരുട്ടി. പിന്നിൽ വൈൻസ്കേർട്ടിൽ ഒരു ചെറിയ താഴ്ന്ന മരവാതിൽ ഉണ്ടായിരുന്നു. താക്കോൽ ഘടിപ്പിച്ചു. സന്തോഷത്തിന്റെ നിലവിളിയോടെ അത് ഞങ്ങളുടെ മുന്നിൽ തുറക്കുന്നത് ഞങ്ങൾ കണ്ടു. എന്റെ കൈയിൽ വിളക്കുമായി ഞാൻ ഞെക്കി അകത്തേക്ക് കടന്നു. പിന്നാലെ എന്റെ കൂട്ടുകാരനും. ഞങ്ങൾ കോട്ടയുടെ പൊടി മാഗസിനിലായിരുന്നു. വാരലുകൾ വൃത്താകൃതിയിലുള്ളതും മുഗൾ ഭാഗം മധ്യഭാഗത്ത് ഉറപ്പിച്ചതുമായ ഒരു പരുക്കൻ മതിലുള്ള നിലവറ. അതിൽ നിന്നുള്ള പൊടി തറയിൽ ഒരു കറുത്ത കൂമ്പാരമായി കിടന്നു. അതിനപ്പുറം മറ്റൊരു വാതിലുണ്ടായിരുന്നു, പക്ഷേ അത് പൂട്ടിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ മുമ്പത്തേക്കാൾ മികച്ചവരല്ല, ഡ്യൂറാക് നിലവിളിച്ചു. ഞങ്ങൾക്ക് താക്കോളില്ല, ഞങ്ങൾക്ക് ഒരു ഡസനുണ്ട്, ഞാൻ കരഞ്ഞു. എവിടെ? ഞാൻ പൊടി ബാരലുകളുടെ നിരയിലേക്ക് വിരൽ ചൂണ്ടി. നിങ്ങൾ ഈ വാതിൽ ഊതി തുറക്കും. കൃത്യമായി. പക്ഷേ നിങ്ങൾ മാഗസിൻ പൊട്ടിത്തെറിക്കും. അത് സത്യമായിരുന്നു. പക്ഷേ എന്റെ വിഭവങ്ങൾ തീർന്നുപോയില്ല. ഡബിൾ കോട്ട്. നമുക്ക് സ്റ്റോറും വാതിൽ ഊതി തുറക്കാം, ഞാൻ കരഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് മെഴുകുതിരികൾ നിറച്ച ഒരു ടിൻ പെട്ടിയെടുത്തു. എന്റെ ബസ്ബിയുടെ വലിപ്പമുണ്ടായിരുന്നു. നിരവധി പൗണ്ട് പൊടി കൊള്ളാൻ തക്ക വലിപ്പമുണ്ടായിരുന്നു. ഒരു മെഴുകുതിരിയുടെ അറ്റം മുറിക്കുമ്പോൾ ഡ്യൂറാക്ക് അത് നിറച്ചു. ഞങ്ങൾ അത് പൂർത്തിയാക്കിയപ്പോൾ ഒരു മികച്ച പെറ്റാർഡുണ്ടാക്കാൻ ഒരു കേണൽ എഞ്ചിനീയർമാരെ അത് ആശയക്കുഴപ്പത്തിലാക്കുമായിരുന്നു. ഞാൻ മൂന്ന് ചീസുകൾ പരസ്പരം മുകളിൽ വെച്ചു. പൂട്ടിൽ ചാരി നിൽക്കാൻ അവയ്ക്ക് മുകളിൽ വെച്ചു. പിന്നെ ഞങ്ങൾ മെഴുകുതിരിയുടെ അറ്റം കത്തിച്ച് അഭയം തേടി ഓടി. പിന്നിലെ മാഗസിനിന്റെ വാതിൽ അടച്ചു. എന്റെ സുഹൃത്തുക്കളെ, സ്ഫോടനത്തിന്റെ ജ്വാല ഒരു നേർത്ത വാതിലിലൂടെ തുളച്ചുകയറുകയാണെങ്കിൽ ഞങ്ങളുടെ കറുത്ത കൈകാലുകൾ കോട്ടയുടെ മുകളിലേക്കാൾ ഉയരത്തിൽ വെടിവെക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ആട്ടൻ പൊടികളിൽ ഒന്നായിരിക്കുക എന്നത് തമാശയല്ല. അര ഇഞ്ച് മെഴുകുതിരി കത്താൻ ഇത്രയും സമയമെടുക്കുമെന്ന് ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുക? ഞങ്ങളെ നശിപ്പിക്കാൻ വരുന്ന കോസാക്കുകളുടെ കുളമ്പുകളുടെ ഇടിമുഴക്കത്തിനായി എന്റെ ചെവികൾ എപ്പോഴും ആയാസപ്പെട്ടുകൊണ്ടിരുന്നു. മെഴുകുതിരി ഇല്ലാതാകുമെന്ന് ഞാൻ ഏതാണ്ട് തീരുമാനിച്ചു. പൊട്ടിത്തെറിക്കുന്ന ഒരു ബോംബ് പോലെ ഒരു അടി കേട്ടപ്പോൾ ഞങ്ങളുടെ വാതിൽ ചീസ് കഷ്ണങ്ങളായി, തേണിപ്സ്, ആപ്പിൾ എന്നിവയുടെ മഴയായി. പെട്ടികളുടെ കഷ്ണങ്ങൾ ഞങ്ങളുടെ ഇടയിൽ നിന്ന് എറിഞ്ഞു. ഞങ്ങൾ പുറത്തേക്ക് ഓടുമ്പോൾ അഭേദ്യമായ പുകയിലൂടെ ഞങ്ങൾ ആടിയുലേണ്ടി വന്നു. കാലിനടിയിൽ എല്ലാത്തരം അവശിഷ്ടങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇരുണ്ട വാതിലിന്റെ അരികിൽ ഒരു മിന്നുന്ന ചതുരമുണ്ടായിരുന്നു. പെറ്റാർഡ് അതിന്റെ ജോലി ചെയ്തു. വാസ്തവത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ അത് ഞങ്ങൾക്കു വേണ്ടി ചെയ്തു. അത് ജയിലർമാരെയും അതുപോലെ ജയിലിനെയും തകർത്തു. ഞാൻ ഹാളിലേക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം കണ്ടത് കശാപ്പുകാരന്റെ കോടാലിയുമായി പുറകിൽ കിടത്തി നെറ്റിയിൽ ഒരു വിടവുള്ള മുറിവുമായി കിടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. രണ്ടാമത്തേത് ഒരു വലിയ നായയായിരുന്നു. അതിന്റെ രണ്ട് കാലുകളും ഒടിഞ്ഞിരുന്നു, തറയിൽ വേദന കൊണ്ട് വളയുന്നു. അത് മുകളിലേക്ക് ഉയർന്നപ്പോൾ രണ്ട് ഒടിഞ്ഞ അറ്റങ്ങളും വിരലുകൾ പോലെ ആടുന്നത് ഞാൻ കണ്ടു. അതേ നിമിഷം ഞാൻ ഒരു നിലവിളി കേട്ടു. ഡ്യൂറാക് ചുമരിലേക്ക് എറിയപ്പെട്ടു. മറ്റു വേട്ടമൃഗങ്ങളുടെ പല്ലുകൾ തൊണ്ടയിലുണ്ടായിരുന്നു. അവൻ അത് തള്ളിമാറ്റി. അവന്റെ ഇടതുകൈ വീണ്ടും അവൻ തന്റെ സേബർ അതിന്റെ ശരീരത്തിലൂടെ കടത്തിവിട്ടു. പക്ഷേ എന്റെ പിസ്റ്റൾ ഉപയോഗിച്ച് അതിന്റെ തലച്ചോറ് ഊതിമാരിയപ്പോഴാണ് ഇരുമ്പ് താടിയെല്ലുകൾ അയഞ്ഞത്. രക്തം പുരണ്ട തീവ്രമായ കണ്ണുകൾ മരണത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നിർത്താൻ സമയമില്ലായിരുന്നു. മുന്നിൽ നിന്ന് ഒരു സ്ത്രീയുടെ നിലവിളി, മാരകമായ ഒരു ഭീകരതയുടെ നിലവിളി ഞങ്ങളോട് പറഞ്ഞു, ഇപ്പോൾ പോലും നമ്മൾ വളരെ വൈകിയിരിക്കാമെന്ന്. ഹാളിൽ മറ്റ് രണ്ട് പുരുഷന്മാരുണ്ടായിരുന്നു. പക്ഷേ അവർ ഞങ്ങളുടെ ഊരിയ വാളുകളിൽ നിന്നും കോപാകുലമായ മുഖങ്ങളിൽ നിന്നും അകന്നു. ഡ്യൂറാക്കിന്റെ കഴുത്തിൽ നിന്ന് രക്തമൊഴുകുകയും അവന്റെ പോലീസുകാരുടെ നരച്ച രോമങ്ങൾ മരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ആ കുട്ടിയുടെ തീ അത്രമാത്രമായിരുന്നു. അവൻ എന്റെ മുന്നിൽ വെടിവെച്ചു. അവന്റെ തോളിനു മുകളിലൂടെ മാത്രമാണ് ഞാൻ ആ രംഗം കണ്ടത്. ഇരുണ്ട കോട്ടയുടെ യജമാനനെ ഞങ്ങൾ ആദ്യം കണ്ട അറയിലേക്ക് ഓടിക്കേറുമ്പോൾ ഭാരൻമുറിയുടെ നടുവിൽ നിൽക്കുകയായിരുന്നു. കോപാകുലനായ സിംഹത്തെപ്പോലെ അവന്റെ പിണഞ്ഞ മേനി മുറുകെ പിടിച്ചു. ഞാൻ പറഞ്ഞതുപോലെ അവൻ വലിയ തോളുകളുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു. കോപം കൊണ്ട് ചുവന്ന മുഖത്തോടെയും വാൾ മുന്നോട്ട് നീങ്ങിയും അവൻ അവിടെ നിൽക്കുമ്പോൾ എനിക്കത് ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ എല്ലാ വില്ലത്തരങ്ങളും ഉണ്ടായിരുന്നിട്ടും ഒരു ഗ്രനേഡിയറിന് അനുയോജ്യമായ ഒരു രൂപം അവനുണ്ടായിരുന്നു. ആ സ്ത്രീ അവന്റെ പിന്നിൽ ഒരു കസേരയിൽ പതുങ്ങിക്കിടന്നു. അവളുടെ വെളുത്ത കൈകളിൽ ഒന്നിനു കുറുകെ ഒരു ചക്രവും തറയിൽ ഒരു നായയുടെ ചാട്ടയും മതിയായിരുന്നു അവന്റെ ക്രൂരതയിൽ നിന്ന് അവളെ രക്ഷിക്കാൻ ഞങ്ങൾ രക്ഷപ്പെടാൻ സമയമായിട്ടില്ലെന്ന് കാണിക്കാൻ. ഞങ്ങൾ അകത്തുകടന്നപ്പോൾ അവൻ ചെന്നായയെപ്പോലെ ഒരു അലർച്ച പുറപ്പെടുവിച്ചു. ഓരോ അടിയിലും ശാപവാക്കുകളുമായി ഒരു നിമിഷം കൊണ്ട് ഞങ്ങളുടെ നേരെ വന്നു. വാളെടുക്കാൻ മുറിയിടം നൽകിയില്ലെന്ന് ഞാൻ ഇതിനകം പറഞ്ഞിട്ടുണ്ട്. മേശയ്ക്കും മതിലിനുമിടയിലുള്ള ഇടുങ്ങിയ വഴിയിൽ എന്റെ മുന്നിൽ എന്റെ യുവ കൂട്ടുകാരനുണ്ടായിരുന്നു. അതിനാൽ എനിക്ക് അവനെ സഹായിക്കാൻ കഴിയാതെ നോക്കാൻ മാത്രമേ കഴിയൂ. ആ കുട്ടിക്ക് അവന്റെ ആയുധത്തെക്കുറിച്ച് എന്തോ അറിയാമായിരുന്നു. അവൻ ഒരു കാട്ടുപൂച്ചയെപ്പോലെ ഉഗ്രനും സജീവവുമായിരുന്നു. എന്നാൽ വളരെ ഇടുങ്ങിയ സ്ഥലത്ത് ഭീമന്റെ ഭാരവും ശക്തിയും അവന് ഒരു നേട്ടം നൽകി. കൂടാതെ അവൻ ഒരു പ്രശംസനീയമായ വാളെടുക്കുന്നയാളായിരുന്നു. അവന്റെ പരേഡും റീപോസ്റ്റും മിന്നൽ പോലെ വേഗത്തിലായിരുന്നു. രണ്ടു തവണ അവൻ ഡ്യൂറാക്കിന്റെ തോളിൽ തൊട്ടു. തുടർന്ന് ആ കുട്ടി ഒരു ലഞ്ചിൽ വഴുതി വീഴുമ്പോൾ അവന്റെ കാലുകൾ വീണ്ടെടുക്കാൻ കഴിയുന്നതിനു മുമ്പ് അവനെ പൂർത്തിയാക്കാൻ അവൻ തന്റെ വാൾ ഉയർത്തി. ക്ഷമിക്കണം, ഞാൻ പറഞ്ഞു, പക്ഷേ നിങ്ങൾ ഇപ്പോഴും എത്തിയൻ ഗറിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അവൻ പിന്നോട്ടു മാറി ടേപ്സ്ട്രി കൊണ്ട് പൊതിഞ്ഞ ചുമരിൽ ചാരി ചെറിയ കുതിര ശ്വാസം വലിച്ചു. കാരണം അവന്റെ മോശം ജീവിതം അവനെ എതിരായിരുന്നു. ശ്വാസമെടുക്കൂ, ഞാൻ പറഞ്ഞു. നിങ്ങളുടെ സൗകര്യത്തിനായി ഞാൻ കാത്തിരിക്കും. നിങ്ങൾക്ക് എന്നോട് വഴക്കുണ്ടാക്കാൻ ഒരു കാരണവുമില്ല. അവൻ ശ്വാസമൂട്ടി. നിങ്ങളുടെ മുറിയിൽ എന്നെ അടച്ചിട്ടതിന് ഞാൻ നിങ്ങളോട് അല്പം ശ്രദ്ധിക്കാൻ കടപ്പെട്ടിരിക്കുന്നു, ഞാൻ പറഞ്ഞു. മറ്റെല്ലാവർക്കും അത് ആവശ്യമില്ലെങ്കിൽ ആ സ്ത്രീയുടെ കയ്യിൽ മതിയായ കാരണം ഞാൻ കാണുന്നു. എങ്കിൽ നിങ്ങളുടെ വഴിക്ക് പോകൂ. അവൻ മുരണ്ടു, ഒരു ഭ്രാന്തനെപ്പോലെ എന്റെ നേരെ ചാടി. ഒരു നിമിഷം ഞാൻ കണ്ടത് ജ്വലിക്കുന്ന നീലക്കണ്ണുകളും ചുവന്ന ഗ്ലാസിഡ് മുനയും മാത്രമാണ്. അത് കുത്തുകയും കുത്തുകയും വലത്തോട്ടോ ഇടത്തോട്ടോ എന്നിട്ടും എന്റെ തൊണ്ടയിലേക്കും നെഞ്ചിലേക്കും വീണ്ടും കുത്തുകയും ചെയ്തു. വിപ്ലവത്തിന്റെ കാലത്ത് പാരീസിൽ ഇത്രയും നല്ല വാൾക്കളി കണ്ടെത്തുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. എന്റെ എല്ലാ ചെറിയ കാര്യങ്ങളിലും ആയുധത്തെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ആറു പുരുഷന്മാരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഞാൻ അവന്റെ യജമാനനാണെന്ന് അവനറിയാമായിരുന്നു. എന്റെ കണ്ണുകളിൽ അവൻ മരണത്തെ വായിച്ചു. അവൻ അത് വായിച്ചതായി എനിക്ക് കാണാൻ കഴിഞ്ഞു. അവന്റെ മുഖത്ത് നിന്ന് ചുവപ്പ് മങ്ങി. അവന്റെ ശ്വാസം ചെറുതും കട്ടിയുള്ളതുമായ ഒരു ശ്വാസം വന്നു. എന്നിട്ടും അവസാന പ്രഹരം വന്നതിനുശേഷവും അവൻ പോരാടി. ചുണ്ടുകളിൽ ദുർഗന്ധം വമിക്കുന്ന നിലവിളികളും ഓറഞ്ച് താടിയിൽ രക്തം കട്ടപിടിച്ചും ശപിച്ചുകൊണ്ടും മരിച്ചു. നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ നിരവധി യുദ്ധങ്ങൾ കണ്ടിട്ടുണ്ട്. എന്റെ പഴയ ഓർമ്മകൾക്ക് അവയുടെ പേരുകൾ ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. എന്നിട്ടും ഈ കണ്ണുകൾ നിലനിന്ന എല്ലാ ഭയാനകമായ കാഴ്ചകളിലും എനിക്ക് ചിന്തിക്കാൻ ഇഷ്ടമില്ലാത്ത ഒന്നും തന്നെയില്ല. എന്റെ വാൾ മുനയുടെ മധ്യഭാഗത്ത് കടും ചുവപ്പ് നിറമുള്ള ആ ഓറഞ്ച് താടി. പിന്നീടാണ് എനിക്ക് ഇതെല്ലാം ചിന്തിക്കാൻ സമയം ലഭിച്ചത്. മൂലയിലിരുന്ന സ്ത്രീകാലുകളിലേക്ക് ചാടി എഴുന്നേറ്റ് കൈകൾ കൂട്ടിപ്പിടിച്ച് സന്തോഷത്തിൽ നിലവിളിക്കുന്നതിനു മുമ്പുതന്നെ അവന്റെ ഭീകരമായ ശരീരം തറയിലിടിച്ചുകയറിയിരുന്നു. ഒരു സ്ത്രീ രക്തച്ചൊരിച്ചിലിൽ ഇത്രയധികം ആനന്ദിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വെറുപ്പ് തോന്നി. അവളുടെ ലൈംഗികതയുടെ സൗമ്യത മറക്കാൻ കഴിയാത്തതിനു മുമ്പ് അവൾക്ക് സംഭവിച്ചിരിക്കാവുന്ന ഭയാനകമായ തെറ്റുകളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. എന്റെ മൂക്കിൽ നിന്ന് ശ്വാസം മുട്ടിക്കുന്ന ഒരു വിചിത്രമായ ഗന്ധം ശ്വാസം വലിച്ചപ്പോൾ പെട്ടെന്ന് ഒരു മഞ്ഞത്തിളക്കം മങ്ങിയ തൂണുകളിലെ രൂപങ്ങൾ പുറത്തുവന്നപ്പോൾ അവളോട് നിശബ്ദയായിരിക്കാൻ കുത്തനെ പറയാൻ എന്റെ നാവിലുണ്ടായിരുന്നു. ഡ്യൂറാക്ക്, ഡാക്ക്, ഞാൻ അവന്റെ തോളിൽ വലിച്ചുകൊണ്ട് അലറി. കോട്ട തീപിടിച്ചിരിക്കുന്നു. മുറിവുകളാൽ തളർന്ന് ആ കുട്ടി നിലത്ത് ബോധരഹിതനായി കിടന്നു. അപകടം എവിടെ നിന്നാണ് വന്നതെന്ന് കാണാൻ ഞാൻ ഹാളിലേക്ക് ഓയിട്ടി. വാതിലിന്റെ വരണ്ട ചട്ടക്കൂടിലേക്ക് വെളിച്ചം വീശിയത് ഞങ്ങളുടെ സ്ഫോടനമായിരുന്നു. സ്റ്റോറൂമിനുള്ളിൽ ചില പെട്ടികൾ ഇതിനകം ജ്വലിച്ചുകൊണ്ടിരുന്നു. ഞാൻ അകത്തേക്ക് നോക്കി. അങ്ങനെ ചെയ്തപ്പോൾ അപ്പുറത്തെ പൊടിവീപ്പകളും തറയിലെ അയഞ്ഞ കൂമ്പാരവും കണ്ട് എന്റെ രക്തം വെള്ളമായി മാറി. നിമിഷങ്ങൾ കഴിഞ്ഞായിരിക്കാം, മിനിറ്റുകൾ കഴിഞ്ഞിട്ടാകില്ല, തീജ്വാലകൾ അതിന്റെ അരികിലെത്തും. എന്റെ സുഹൃത്തുക്കളെ, ആ ഇഴയുന്ന തീരേഖകളും അപ്പുറത്തെ കറുത്ത കൂമ്പാരവും കാണാതാകുന്നതിനു മുമ്പ് ഈ കണ്ണുകൾ മരണത്തിൽ അടഞ്ഞുപോകും. തുടർന്നുണ്ടായ കാര്യങ്ങൾ എനിക്ക് എത്ര കുറച്ച് മാത്രമേ ഓർമ്മയുള്ളൂ. മരണമുറിയിലേക്ക് ഞാൻ ഓടിയെത്തിയതും ഒരു കൈകൊണ്ട് ഡ്യൂറാക്കിനെ ഞാൻ പിടിച്ച് ഹാളിലേക്ക് വലിച്ചിഴച്ചതും എനിക്ക് ഓർമ്മയുണ്ട്. ആ സ്ത്രീ എന്നോടൊപ്പം നടന്ന് മറ്റേ കൈ വലിച്ചതും എങ്ങനെ? ഗേറ്റ്വേയിൽ നിന്ന് ഞങ്ങൾ ഓയിട്ടി മഞ്ഞുമൂടിയ പാതയിലൂടെ രോമക്കാടിന്റെ അരികിലെത്തി. കുത്ത്. ആ നിമിഷത്തിലാണ് എന്റെ പിന്നിൽ ഒരു ഇടിമുഴക്കം കേട്ടത്. ചുറ്റും നോക്കുമ്പോൾ ശൈത്യകാല ആകാശത്തേക്ക് ഒരു വലിയ തീജ്വാല ഉയരുന്നത് ഞാൻ കണ്ടത്. ഒരു നിമിഷം കഴിഞ്ഞ് ആദ്യത്തേതിനേക്കാൾ വളരെ ഉച്ചത്തിൽ രണ്ടാമത്തെ ഇടിമുഴക്കം വരുന്നതായി തോന്നി. രോമമരങ്ങളും നക്ഷത്രങ്ങളും എന്നെ ചുറ്റിത്തിരിയുന്നത് ഞാൻ കണ്ടു. എന്റെ സഖാവിന്റെ ശരീരത്തിനു മുകളിലൂടെ ഞാൻ ബോധരഹിതനായി വീണു. കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞിരുന്നു. അരൻസ്ഡോർഫിലെ പോസ്റ്റ് ഹൌസിൽ ഞാൻ എന്റെ ബോധം വരുന്നതിനു മുമ്പും എനിക്ക് സംഭവിച്ചതെല്ലാം എന്നോട് പറയാൻ കഴിയുന്നതിനു മുമ്പും പട്ടാളത്തിൽ പോകാൻ കഴിവുള്ള ഡ്യൂറാക്കാണ് എന്റെ കിടക്കക്കരികിൽ വന്ന് എനിക്ക് വിവരണം നൽകിയത്. ഒരു മരക്കഷണം എന്റെ തലയിൽ തട്ടി എന്നെ ഏതാണ്ട് മരിച്ച നിലയിൽ നിലത്ത് കിടത്തിയതെങ്ങനെയെന്ന് എന്നോട് പറഞ്ഞത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൽ നിന്നും പോളിഷ് പെൺകുട്ടി അരൻസ്ഡോർഫിലേക്ക് ഓടിയെത്തിയതും അവൾ ഞങ്ങളുടെ ഹുസാറുകളെ എങ്ങനെ ഉണർത്തിയതും മഞ്ഞിനു മുകളിലൂടെ വളരെ വേഗത്തിൽ കുതിക്കുന്നത് ഞങ്ങൾ കണ്ട അതേ കറുത്ത താടിയുള്ള സെക്രട്ടറി അവരുടെ ബിവാക്കിൽ നിന്ന് വിളിച്ച സിസാക്കുകളുടെ കുന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ അവർ കൃത്യസമയത്ത് അവരെ തിരികെ കൊണ്ടുവന്നതും ഞാൻ മനസ്സിലാക്കി. ഞങ്ങളുടെ ജീവൻ രണ്ടുതവണ രക്ഷിച്ച ധീരയായ സ്ത്രീയെക്കുറിച്ച് ആ നിമിഷം ഡ്യൂറാക്കിൽ നിന്ന് എനിക്ക് അവളെക്കുറിച്ച് കൂടുതൽ ഒന്നും പഠിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ രണ്ടു വർഷത്തിനു ശേഷം വാഗ്രമിന്റെ പ്രചാരണത്തിനു ശേഷം പാരീസിൽ അദ്ദേഹത്തെ കാണാൻ എനിക്ക് അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വധുവിനെ എനിക്ക് പരിചയപ്പെടുത്തേണ്ടതില്ലെന്ന് കണ്ടെത്തിയതിൽ ഞാൻ അതിശയിച്ചില്ല. അദ്ദേഹത്തിന് ലഭിച്ച വിചിത്രമായ ഭാഗ്യം കൊണ്ട് ഭാരൻ സ്ട്രോബെൻഡലിന്റെ അതേ പേരും പദവിയും അത് ഉപയോഗിക്കാൻ അദ്ദേഹം തന്നെ തീരുമാനിച്ചിരുന്നെങ്കിൽ അത് അദ്ദേഹത്തെ കാസിൽ ഓഫ് ഗ്ലൂമിന്റെ കറുത്തിരുണ്ട അവശിഷ്ടങ്ങളുടെ ഉടമയാണെന്ന് കാണിച്ചുതന്നു. മാഗ്ബി ഓഡിയോ 2024 വേണ്ടി ഗ്രെഗ് വാഗ്ലാൻഡ് വായിച്ച ബ്രിഗേഡിയർ ജെറിന്റെ ചൂഷണങ്ങളിൽ നിന്നുള്ള കാസിൽ ഓഫ് ഗ്ലൂമിന്റെ അവസാനമാണിത്. കേട്ടതിന് നന്ദി.